ഹലോ എല്ലാവർക്കും ബ്ലൂബെറി ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഇന്നത്തെ ഇരിക്കുന്നത്, എൻ്റെ കൂടെ നിങ്ങൾക്കൊക്കെയും പരിചയമുള്ള ഒരാളും കൂടെ ഉണ്ട്. മറ്റാരുമല്ല, ബി പോസിറ്റീവ് പോഡ്കാസ്റ്റിൻ്റെ ഹോസ്റ്റായ വിവേകേട്. അദ്ദേഹത്തെ ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, കാരണം മലയാളത്തിലെ ലീഡിംഗ് പോഡ്കാസ്റ്റുകളിൽ ഒന്നാണ് ബി പോസിറ്റീവ്. വളരെ രസകരമായ സംഭാഷണങ്ങളാണ് ഞങ്ങൾക്കിടയിൽ നടന്നത്. അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റ് പറയാത്ത പല കാര്യങ്ങളും അദ്ദേഹം നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തുന്നത്. എപ്പിസോഡ് മുഴുവനായി തന്നെ കേൾക്കാൻ ശ്രമിക്കാം, കാരണം അവസാനം ഒരു എക്സൈറ്റിംഗ് ന്യൂസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കടക്കാം.
ബി പോസിറ്റീവ് പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്ന ചേട്ടന്റെ സൗണ്ടും പിന്നെ ചേട്ടൻ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന സ്റ്റോറീസും ആണ്. അത് പലപ്പോഴും ചേട്ടൻ തന്നെ എഴുതുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എവിടെയോ ഒരു കവി ഒളിഞ്ഞിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ചേട്ടനെ എങ്ങനെയാണ്, എഴുത്തിനോടൊരു താല്പര്യം പണ്ടോട്ടേ ഉണ്ടോ?
ഞാൻ ഒരുപാട് വായിക്കുന്നത് കൂടുതലും മലയാള കവിതകളാണ് വായിച്ചുകൊണ്ടിരുന്നത്. കൂടുതലും മലയാള ടീച്ചറിന്റെ ഒരു
പെറ്റായിരുന്നു.
മലയാളം അപ്പൊ സ്കൂളിലെ ആനുവൽ ഡേക്കൊക്കെ മലയാള കവിതകൾ എന്നെ കൊണ്ടേ ശ്രദ്ധിക്കത്തു. അതിന് സസ്പെൻസ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു ഇതായിരിക്കാം. പക്ഷെ എവിടെയൊക്കെ ചില സമയങ്ങളിൽ എഴുതാൻ തോന്നും. കുറച്ചു കാലം മുമ്പ് വരെ എഴുതിയിരുന്നു, സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതിയിട്ടുവരും. പക്ഷെ അതിന്റെ ക്വാളിറ്റി എന്താണെന്ന് എനിക്കറിഞ്ഞു.
ചേട്ടന്റെ പോഡ്കാസ്റ്റ് കേൾക്കുമ്പോഴാണ് പോലും ഒന്ന് രണ്ട് എപ്പിസോഡ്സ് ഇങ്ങനെ കവിതകളാണ്. അപ്പൊ ആ കവിതയോടൊരു താല്പര്യം കൂടുതലുള്ളത് പോലെ തോന്നിയിട്ടുണ്ട്. കവിതകളാണ് കൂടുതലും വായിക്കാറ്?
അതെ, കവിതകളാണ് കൂടുതലും വായിച്ചിരുന്നത്. അപ്പൊ ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കവിതകൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പേജ് ടെക്സ്റ്റ് പേജിൽ കണ്ടു. അപ്പോ അവിടെ എഴുതുന്ന ഒരുപാട് പേർക്ക് ഒരു പ്രചോദനം ആവട്ടെ എന്ന് എഴുതിയിട്ട് അവിടെ ഞാൻ പോസ്റ്റ് ചെയ്തു, ഇങ്ങനെ ഒരു പുതിയ എപ്പിസോഡ് കവിതകൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്നു, നിങ്ങളുടെ കവിതകൾ അയച്ചു തരികയാണെങ്കിൽ ഞാൻ ഉൾപ്പെടുത്താൻ പോകും. അത് വലിയ മാസീവ് ആയിട്ടുള്ള പ്രതീക്ഷിക്കാത്ത ഒരു റെസ്പോൺസ് ആയിരുന്നു. 10-60 കവിതകളൊക്കെ അടിക്ക് കിട്ടി. അപ്പോ ആ ഒരൊറ്റ എപ്പിസോഡ് തീരത്തില്ല, അങ്ങനെ 2 എപ്പിസോഡായി. അതാണ് കവിതകളെ കുറിച്ചുള്ള എപ്പിസോഡ് വന്നു.
ചേട്ടൻ എഴുതാറുണ്ടോ?
ഞാൻ പറഞ്ഞില്ല, 2 കൊല്ലം മുമ്പ് വരെയൊക്കെ ഇടക്കിടക്ക് എഴുതുമായിരുന്നു. ഇത് ബ്ലോക്ക് വന്നു, ഇപ്പോ എഴുതുന്നില്ല. പക്ഷേ ഒരു ഫീലിങ്സ് വരുമ്പോ മാത്രമാണ് എഴുതുന്നത്.
അപ്പൊ ചേട്ടന്റെ കവിതകളൊന്നും ഉടനെ ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടെന്ന് തോന്നുന്നു അല്ലേ?
അതെ, എക്സ്പെക്ട് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ഒരു അന്നത്തെ ജീവിത സാഹചര്യത്തിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ മാനസികാവസ്ഥയാണല്ലോ
എല്ലാവർക്കും. അപ്പൊ ചേട്ടാ പോഡ്കാസ്റ്റിലേക്ക് വരാം. ചേട്ടൻ ആദ്യമായിട്ട് പോഡ്കാസ്റ്റ് എന്നുള്ള കാര്യം ചേട്ടൻ ആദ്യമായിട്ട് അറിയുന്നത് എപ്പോഴാ?
പോഡ്കാസ്റ്റ് എന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്, വളരെ മുമ്പേ കേട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഉണ്ടോ എന്നൊരു സംശയമായിരുന്നു. പിന്നെ ഞാൻ പോഡ്കാസ്റ്റ് കേട്ടു തുടങ്ങിയത് വെസ്റ്റേൺ പോഡ്കാസ്റ്റ് ആണ് കേട്ടു തുടങ്ങിയത്. ടെക്നോളജി റിലേറ്റഡ് ആയിരുന്നു. പിന്നെ ക്രൈം ത്രില്ലേഴ്സ് പോലുള്ള റേഡിയോ ഡ്രാമാസ് പോലെയൊക്കെ പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ കേൾക്കും. പിന്നെ എന്റെ ജോലി സംബന്ധമായിട്ടുള്ള യാത്രകൾക്കാണ് ഇപ്പോൾ കൂടുതലും പോഡ്കാസ്റ്റ് കേൾക്കുന്ന സമയം. അപ്പോ പാലക്കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാലക്കാടായിരുന്നു കുറച്ചുകാലം ജോലി ചെയ്യുന്നത്. അപ്പൊ പാലക്കാട് നാട്ടിൽ നിന്ന് പോകണമെങ്കിൽ 10 മണിക്കൂറായിരുന്നു ബസ്സിൽ, ട്രെയിനിന് 8 മണിക്കൂർ. അത്രയും സമയം കിട്ടുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു എപ്പിസോഡ് ഫുള്ള് കേൾക്കാനുള്ള സമയമുണ്ട്. പിന്നെ ഞാൻ അന്ന് പ്രിഫർ ചെയ്യുന്ന കൂടുതൽ ലോങ് പോഡ്കാസ്റ്റ് ആണ്, 1.5 മണിക്കൂറൊക്കെ ഉള്ള പോഡ്കാസ്റ്റ് ആണെങ്കിൽ പിന്നെ ഒറ്റയിരിപ്പിനെല്ലാം കേട്ട് പോവാം. ഇപ്പോഴാണ് പുതിയ പോഡ്കാസ്റ്റ് കൂടുതലും ചെറിയ ചെറിയ പോഡ്കാസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്, 10 മിനിറ്റ് താഴെയൊക്കെ. പക്ഷെ അന്ന് അങ്ങനെ ഇല്ല. പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് പരമാവധി 1.5-2 മണിക്കൂറൊക്കെയാണ്.
അപ്പം ചേട്ടൻ എപ്പോഴാണ് മനസ്സിലൊരു പോഡ്കാസ്റ്റ് സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നിയത്?
അതിനുള്ള കാരണം ശരിക്കും പറഞ്ഞാല് എന്റെ ഞാനൊരു യൂട്യൂബറായിരുന്നു, ട്രാവൽ യൂട്യൂബറായിരുന്നു. അതിനു വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്ത് ബ്ലോഗൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോഴാണ് ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്നതുകൊണ്ട് പോഡ്കാസ്റ്റിന്റെ പവറിനെ കുറിച്ച് എനിക്കറിയാം. നമുക്ക് എന്ത് ചെയ്തുകൊണ്ടും പോഡ്കാസ്റ്റ് കേൾക്കാം, യൂട്യൂബ് അത് പറ്റത്തില്ല. എന്റെ യൂട്യൂബ് ചാനലിന് കൂടുതൽ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ശരിക്കും പോഡ്കാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം യൂട്യൂബിന്റെ അതേ പേരിൽ യൂട്യൂബ് വീഡിയോസ് ഓഡിയോ രൂപത്തിലാക്കി പോഡ്കാസ്റ്റ് ചെയ്യും. എന്റെ എന്റെ വ്യൂസിന് അവർക്ക് കാണാൻ സമയമില്ലെങ്കിൽ അവർക്ക് തൽക്കാലം കേൾക്കാം, കേട്ടിട്ട് അത് കാണാൻ തോന്നുകയാണെങ്കിൽ ഞാനതിനെ കാണാമെന്ന് നമ്മളൊരു രീതിയായിരുന്നു പോയത്. അപ്പൊ അങ്ങനെ തുടങ്ങി. പക്ഷെ പിന്നീട് എനിക്കത് ശരിയാവത്തില്ല, അതല്ല ശരിയല്ല പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് യൂട്യൂബിനെ കാട്ടിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, അതിനെ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, പാടില്ല എന്നിടത്ത് പോലെ. അപ്പൊ ഒരു കൾട്ട് ഫീൽ.
അങ്ങനെ
അങ്ങനെയാണ് ഞാനത് ഒരു ഒറിജിനൽ പോഡ്കാസ്റ്റ് ആക്കി മാറ്റി.
ഈ പേര് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? സാധാരണ എല്ലാവർക്കും അതാണല്ലോ ബുദ്ധിമുട്ട്. നല്ലൊരു വെറൈറ്റി പേര് കൊണ്ടുവരിക എന്ന് പറയുന്നത് ശരിക്കും ഒരു ചലഞ്ചാണ്.
പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ചലഞ്ച് ജീവിതത്തിൽ അങ്ങനെ എടുത്തിട്ട് വന്നിട്ടില്ല. കാരണം എവിടെ എന്ത് തുടങ്ങാനാണെങ്കിലും ഒരു കാര്യം ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പേര് മനസ്സിൽ വരും, പിന്നെ അത് മാറ്റാനും തോന്നത്തില്ല. അപ്പൊ യൂട്യൂബ് തുടങ്ങിയ സമയത്തും അങ്ങനെയായിരുന്നു, പെട്ടെന്ന് വന്നൊരു പേരായിരുന്നു, അതങ്ങ് കിട്ടും. ഇവിടെയും പെട്ടെന്ന് ആലോചിച്ചപ്പോൾ ആദ്യം കിട്ടിയ പേരാണ് ബി പ്ലസ് ടി, അത് മാറ്റിയിട്ടില്ല, അതങ്ങനെ തന്നെ.
ഞാൻ ചേട്ടന്റെ എപ്പിസോഡ്സ് ഇങ്ങനെ കേട്ടപ്പം അതിൽ ഒന്ന് രണ്ട് എപ്പിസോഡ്സ് ഇങ്ങനെ സ്ത്രീകളുടെ അവസ്ഥകളെ പറ്റി പറയുന്ന ഒരു എപ്പിസോഡ്സ് ഉണ്ടായിരുന്നു, ഒന്ന് രണ്ടെണ്ണം ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചായിരുന്നു. ഞാനും ഈ അടുത്ത ഒരു എപ്പിസോഡ് ചെയ്തത് സ്ത്രീകളുടെ അനുഭവം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു പ്രണയത്തിൽ പെട്ട പെൺകുട്ടിയുടെ ഒരു വല്ലാത്തൊരവസ്ഥയെ പറ്റി പറയുന്ന ഒരു എപ്പിസോഡായിരുന്നു. അതിൽ കൂടെ ഒരു ടോക്സിക് റിലേഷൻ എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക എന്നതിനെ പറ്റിയായിരുന്നു. ആണല്ലേ? ഞാൻ ഓ താങ്ക് യു. ഞാൻ ചെയ്ത എപ്പിസോഡ്സിൽ സത്യം പറഞ്ഞ ഒരു നീണ്ട എപ്പിസോഡായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് വേറൊരാളുടെ കഥ എൻ്റെ പോഡ്കാസ്റ്റിൽ ചെയ്യുന്നത്. അപ്പം അതിൻ്റെയൊക്കെയുള്ള ഒരു കുറച്ച് സംശയങ്ങളും പേടികളോടുകൂടിയാണ് ഞാൻ ചെയ്തത്. അപ്പം ചേട്ടൻ്റെ എപ്പിസോഡ്സ് കേട്ടപ്പോഴും എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ചേട്ടന് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തോന്നി. ഞാൻ ജനറലായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് പറഞ്ഞതെങ്കിലും ചേട്ടന് സ്ത്രീകളുടെ ഒരു അവസ്ഥ, ഒരു പുരുഷൻ എന്ന നിലയിൽ സ്ത്രീകളുടെ അവസ്ഥയെ കൂടുതൽ മനസ്സിലാക്കുന്നു എന്ന്, അതിന് സാധിക്കുന്നു എന്ന് കണ്ടത് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എങ്ങനെ ആയിരിക്കണം ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും?
രണ്ടു പേർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്. നമ്മുടെ സമൂഹത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, സ്ത്രീകൾക്ക് ഒരു വ്യക്തിത്വമുണ്ട് എന്ന് പോലും അംഗീകരിക്കാൻ തയ്യാറാവാത്ത, അവരൊരു വ്യക്തിയാണ്, അവരൊരു മനുഷ്യ സ്ത്രീയാണ്, അവർക്കും ഒരാണിനുണ്ടാവുന്ന അതേ വികാരങ്ങളും വിചാരങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളതൊന്നും അംഗീകരിക്കാൻ നമ്മുടെ സമൂഹം തയ്യാറില്ല. അതാണ് പ്രശ്നം, അത് നല്ലൊരു പ്രശ്നമാണ്. കാരണം ഒരു അത് ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ടായിരുന്നു, പക്ഷെ അത് മാറി വരികയാണ്. പക്ഷെ നമ്മുടെ സൊസൈറ്റിയിൽ മാത്രമാണ് ഇപ്പോഴും അത് ഇങ്ങനെ തന്നെ ശക്തമായി നിൽക്കുന്നതെന്ന് തോന്നുന്നു.
അത് മാത്രല്ല, സ്ത്രീകൾ പോലും അവരുടെ സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്താൽ പോലും അത് അംഗീകരിക്കാത്ത ഒരു മാനസികാവസ്ഥ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
ഉണ്ട്, അതുണ്ട്. കാരണം അവർ വളർന്നു വരുന്ന സാഹചര്യം അങ്ങനെയാണ്. അവരുടെ വീട്ടിൽ വളർത്തിയെടുക്കുമ്പോഴേ പറയുമ്പോ ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വീട്ടിൽ ദോശ ചൂടുമ്പോ, വീട്ടിൽ ദോശ ചൂടുമ്പോ കരിയാത്തതും നല്ലതായിട്ടുള്ള ദോശകളൊക്കെ പ്രത്യേകം എടുത്ത് മാറ്റി, അതായത് ദോശ നമ്മൾ ചൂടുമ്പോ എങ്ങനെയായാലും കുറെ കരിഞ്ഞു, ചിലത് പൊട്ടും അല്ലേ? അപ്പൊ ചിലതൊക്കെ എന്തുകൊണ്ടൊക്കെ പറ്റിപ്പോകും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് ഒരു സെപ്പറേറ്റ് പാത്രത്തിലേക്ക് മാറ്റിവെക്കും, നല്ല ദോശകൾ സെപ്പറേറ്റ്. ഈ നല്ല ദോശകൾ വീട്ടിലാണെന്നും ഈ പൊട്ടിയിലും കരിഞ്ഞതായ ദോശകളാണ് സ്ത്രീകൾ കഴിക്കുക.
അപ്പൊ
അങ്ങനെ ഒരു തരംതിരിവ് പോലും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ വളരെ കാലം മുമ്പേ ഉള്ള കേട്ടിട്ടുള്ള കാര്യമായിരിക്കും, ആൺകുട്ടികൾക്ക് പ്രത്യേകം ഭക്ഷണം അല്ലെങ്കിൽ പ്രത്യേകം കൂടുതൽ ഭക്ഷണം കൊടുക്കും, പെൺപിള്ളേർ അത്രയും കഴിക്കണ്ട എന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അത് ഈ പെൺകുട്ടികളുടെ അമ്മമാര് തന്നെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോ ആൺകുട്ടികൾ മാത്രം കഴിച്ചാൽ അവർക്ക് കുറെ കൂടി ആരോഗ്യം വേണം, ജോലിക്ക് പോകണം എന്നൊക്കെയാണ് പറയുന്നത്. വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയും പുറത്ത് ജോലി ചെയ്യുന്ന ഒരു പുരുഷനും ഏകദേശം ഒരേ ജോലി തന്നെയാണ് ചെയ്യുന്നത്, ഒരേ എനർജി ലെവൽ തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഇതിന്റെ ഒരു വ്യത്യാസത്തിന്റെ ആവശ്യമൊന്നുമില്ല. വീട്ടിൽ ജോലി ചെയ്യുന്നു പറഞ്ഞാൽ ജോലി ചെറിയ ജോലിയല്ല വീട്ടിൽ ജോലി എന്ന് പറയുന്നത്. അടുക്കളയിൽ നിൽക്കുക എന്ന് പറയുന്നത് പുറത്തൊരാൾ പോയി ജോലി ചെയ്യുന്നതിനെ കാട്ടി അധ്വാനം ആവശ്യമുള്ളതാണ്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പുറത്തു പോകുന്ന ഒരാൾ അയാള് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, ബസ്സിലോ അയാൾ വണ്ടിയിലോ പോകുന്നു, അപ്പൊ അത്രയും അയാൾക്ക് മെന്റലി ഫ്രീ ആണ്. ഇപ്പൊ ട്രാവൽ ചെയ്താൽ പോകുന്നത് കുറെ ആൾക്കാർ കാണുന്നുണ്ട്, അയാൾ ഓഫീസിൽ ചെല്ലുന്നു, ഓഫീസിലെ ആൾക്കാരോട് സംസാരിക്കുന്നു, ജോലി ചെയ്യുന്നു. അതിനിടയിലേക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ട്, ഒരുപാട് പേരുമായിട്ട് സംസാരിക്കുന്നു. പക്ഷെ ഒരു സ്ത്രീ ആണെങ്കിൽ രാവിലെ അടുക്കളയിൽ കയറി അടുക്കളയിൽ അവര് മാത്രമേ ഉള്ളൂ.
ശരിയാണ്,
അടുക്കളയിൽ അവരും അവരുടെ എന്നും കാണുന്ന പാത്രങ്ങളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഇതുമായിട്ട് രാത്രി വരെ കിടക്കുന്ന ഒരു സ്ത്രീയും പുറത്തു പോയി വരുന്ന ഒരു പുരുഷനും തമ്മിൽ എന്തോരം വ്യത്യാസമുണ്ട്.
അതെ അതെ, അത് വലിയൊരു പോയിന്റ് തന്നെയാണ്.
അപ്പോ അവർക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല, അവർ വീട്ടിനുള്ളിൽ മാത്രമാണ്. അപ്പൊ അവര് ശാരീരിക അധ്വാനത്തോടൊപ്പം മെന്റൽ സ്ട്രെയിനും കൂടെ അനുഭവിക്കുന്നു. മറ്റേ ആൾക്ക് ഫിസിക്കൽ ഇത് മാത്രമേ ഉള്ളൂ, ഫിസിക്കൽ ആയിട്ട് എടുക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. പക്ഷെ മെന്റലി അയാൾ കുറെ കൂടി ഫ്രീ ആണ്. കാരണം കുറെ ആൾക്കാർ കണ്ടു, കുറെ പുറത്തു പോയി, വണ്ടിയിൽ വന്നു. ഒരുപാട് അയാൾക്ക് ഉള്ളിൽ ഒരുപാട് എന്താ പറയാ, മെന്റലി അയാൾ ഒരുപാട് ഹാപ്പി ആയിരിക്കും.
ഒരു
വീട്ടിൽ വരുന്ന മെന്റലി ഹാപ്പി ആയിട്ട് തന്നെയാണ്.
അതെ അതെ, ഒന്ന് യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മളൊന്ന് ഫ്രഷ് ആവും.
അതെ,
അത് മാത്രല്ല, ഞാൻ ഇങ്ങനെ ഈ പുരുഷന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സ്ത്രീകൾ വഴക്ക് കൂടുന്നു. അത് വളരെ സില്ലിയാണ് സ്ത്രീകൾ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അവരുടെ വലിയ കാര്യങ്ങൾ. പുറത്തൊക്കെ പോയി വരുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒന്നും ആയിരിക്കത്തില്ല. അപ്പം നമ്മളിങ്ങനെ അവരെ പറ്റി ഇങ്ങനെ കുറ്റം പറയുമ്പോൾ നമ്മൾ അതും കൺസിഡർ ചെയ്യേണ്ടതാണ് അല്ലേ?
തീർച്ചയായും. കാരണം സ്ത്രീകളെ ചെറിയ ചെറിയ കുറ്റങ്ങൾ പറയുന്നത്, ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ പറയാൻ ആഗ്രഹിക്കുന്ന, അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവർക്ക് കേൾക്കും എന്ന വിശ്വാസമുള്ള ആളുകളാണ്. ആളോട് മാത്രമേ അവരങ്ങനെ സംസാരിക്കുള്ളൂ. പക്ഷെ അവിടെ വരുമ്പോ അത് കേൾക്കാൻ തയ്യാറാവാത്തത് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
കാരണം
അവര് ഈ പറഞ്ഞ പോലെ ആ വീട്ടിനുള്ളിൽ മാത്രമാണ് അവര് പൊതുങ്ങി കൂടുന്നത്, രാവിലെ മുതൽ രാത്രി വരെ. ഈ പുറത്തു പോയി വരുന്ന ആളുകൾക്ക് അയാൾ ഒരുപാട് പേര് കണ്ടുകഴിഞ്ഞു. അയാളോട് ഇത് ഒന്ന് പറയുമ്പോ അയാൾക്ക് ഇതൊക്കെ ചെറിയ ചില്ലി മാറ്റേഴ്സ് ആയിരിക്കാം, പക്ഷെ അവർക്ക് അതൊക്കെ വലിയ കാര്യമാണ്. അവർക്ക് അത്രയും നേരം സംസാരിക്കാൻ ആരുമില്ല, ഇയാൾ വരുമ്പോഴാണ് സംസാരിക്കുന്നത്. എന്റെ ഒരു കോൺസെപ്റ്റില് ഏറ്റവും നല്ല കാര്യം വിദേശത്ത് ജീവിക്കുന്ന മലയാളികൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭാര്യയോട് ചോദിക്കും ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, ഇവിടെ ഒരാളും
ചോദിക്കാറില്ല. ചേട്ടന്റെ എപ്പിസോഡ്സിൽ ഒരു എപ്പിസോഡ് ഇതുപോലൊരു ടോപ്പിക്ക് തന്നെയാണ്, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിനെ പറ്റിയുള്ളൊരു റിവ്യൂ അല്ല, എന്നാൽ ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാടാണ് അതിലൂടെ പറഞ്ഞത്. ആ ഒരു സിനിമ കണ്ടപ്പം ചേട്ടന് തോന്നിയ ഒരു വികാരം എന്താണ്? കാരണം കുറെ പെൺകുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് കണ്ടതിന് ശേഷം കല്യാണം കഴിക്കാൻ തന്നെ പേടിയായിപ്പോയി. ഞാനും കണ്ടതാണ്, എനിക്കും ഏതാണ്ട് പോലൊക്കെ തോന്നിയായിരുന്നു. അപ്പൊ ഒരു പുരുഷൻ എന്ന നിലയിൽ കണ്ടപ്പം ചേട്ടന് എന്താ തോന്നിയത്?
നമുക്കിപ്പോ ഒരു പുരുഷൻ കാണുമ്പോ സത്യം പറഞ്ഞാൽ ഒരു പുരുഷനായിട്ട് മാത്രം കണ്ടുകഴിഞ്ഞാൽ ബോറാണ്. നമ്മുടെ വീട്ടിൽ കാണുന്ന അതിനകത്തൊക്കെ എന്താ അത്രയും സിനിമ ചെയ്യാനുള്ളതെന്ന് ചിലപ്പോ തോന്നിപ്പോകും, മനസ്സിലായില്ല. കാരണം നമുക്ക് അതിന്റെ റിലേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. പക്ഷെ ഇപ്പം എന്നെ സംബന്ധിച്ചാണ് ഞാൻ ആ എപ്പിസോഡ് ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ ഇതേ കണക്കുള്ള ചില ആൾക്കാരെ എന്റെ ജീവിതത്തിൽ എനിക്ക് അറിയാം. അപ്പൊ അത് ഞാൻ പറയാം, എന്റെ ഒരു സുഹൃത്ത് പുള്ളിക്കാരി BEd ചെയ്തതാണ്. BEd ചെയ്തത് തന്നെ നെറ്റ് എടുത്തു, നെറ്റ് കോച്ചിങ് ചെയ്തു, നെറ്റ് കോളേജ് ചെയ്തു. എന്നിട്ട് എറണാകുളത്ത് ഒരു കോളേജിൽ, വളരെ പ്രശസ്തമായ ഒരു കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ട് ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് അവരെ കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞ ഏകദേശം ഒരു കൊല്ലത്തിന് മുകളിലായിട്ടുണ്ടാവും. ഈ അടുത്ത സമയത്താണ് ഞാൻ അവരുമായിട്ട് ഒന്ന് സംസാരിക്കാൻ പറ്റി. സംസാരിച്ചപ്പോ ഒരു കുട്ടിയായി, കുട്ടിയെ നോക്കി വീട്ടിലിരിക്കുകയാണ്. അപ്പോ അവരുടെ അന്നത്തെ ഒരു സംസാരം അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ എന്നൊക്കെ പറയുന്ന വളരെ വലുതായിരുന്നു. ഒരു 3-4 മണിക്കൊക്കെ ഇടാക്കാലത്ത് അവർ ഇറങ്ങിയിരുന്നു. അപ്പൊ അത്രയും സമയം ഇരുന്ന് പഠിക്കുകയും അതിന്റെ വർക്ക് ചെയ്യുകയും മറ്റു ചെയ്തിരുന്ന ഒരാള് ഒരു കുട്ടിയെ നോക്കി വീട്ടിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് ഇത്രയും ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ നമുക്ക് അറിയാമ്പോ, നമുക്ക് അറിയുന്ന ഒരു സമയത്ത് ഈ സിനിമ കാണുമ്പോ അവരുടെയൊക്കെ മുഖമാണ് നമുക്ക് ഇവരുടെ നായികയുടെ മുഖമായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ, ഇവരൊക്കെ ഇത്രയും ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ തോന്നും. അപ്പോഴാണ് അതിന്റെ ശരിക്കുള്ള ഫീലിംഗ് നമുക്ക്
കിട്ടുന്നത്.
അതിന് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ എല്ലാ ഭർത്താക്കന്മാരും അതുപോലെ അല്ല. പക്ഷെ അവർക്ക് ഇതേ പറഞ്ഞ വൈകുന്നേരം വന്ന് കുറച്ചു പേരെ ഭാര്യയുടെ ഇരുന്ന് വീട്ടിലെ വിശേഷങ്ങൾ ചോദിക്കണമെന്നൊക്കെയുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടുകാരും അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരും നിനക്ക് എന്താണ് ഈ സമയത്ത് വന്നിരിക്കുന്നത്, എന്താ പെൺകൊന്നനാണോ, അടുക്കളയൊക്കെ കഴിഞ്ഞാലും ചോദിക്കാം. അവർക്ക് അവർക്ക് അതിന് മറുപടി പറയാനില്ലാത്തതുകൊണ്ട് അവർ മനഃപൂർവ്വം മാറി നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ സൊസൈറ്റിയാണ് വിവാഹം പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല, കാരണം ആ വീടും അവരുടെ സ്വഭാവവും കാര്യങ്ങളും ഒക്കെയാണ്. അല്ല പയ്യന്റെ സ്വഭാവമോ അല്ലെ വിവാഹം കഴിച്ച എല്ലാവരുടെയും ജീവിതം ഇങ്ങനെയാണെന്നല്ല. അത് ഞാനത് പറഞ്ഞു, വിവാഹം എന്ന് പറഞ്ഞാൽ തന്നെ പേടിയാവും പല ആൾക്കാരോടും പറഞ്ഞു. അതുകൊണ്ടാണ് ആ എപ്പിസോഡും കൂടെ ചെയ്തത്, ആ തോട്ട്സ് പറഞ്ഞത്. കാരണം വിവാഹം എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ നമ്മുടെ സൊസൈറ്റിയിൽ അവരുടെ സൊസൈറ്റിയും അവരെ നന്നായിട്ട് മനസ്സിലാക്കുക, നമ്മളുടെ സ്വപ്നങ്ങളും ആയിട്ട് എങ്ങനെയാണ് അയാള് കണക്ട് ആവുന്നത് എന്നുള്ളതാണ്. പക്ഷെ വളരെ ദയനീയമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴും തിരക്കൻ്റെ ജോലി, വരുമാനം, അവന്റെ സ്വഭാവം ഇത്രയും മാത്രം നോക്കുന്നു. പുറത്ത് മദ്യപിക്കില്ല, പഹോലിക്കില്ല, കഴിയും, നല്ല പയ്യൻ പറയുന്നു. അയാളുടെ സ്ത്രീകളോടുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണ്, സൊസൈറ്റിയോടുള്ള കാഴ്ചപ്പാട് എന്താണ്, ഇത്തരം അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ എന്താണ് അയാളുടെ കാഴ്ചപ്പാട് എന്നൊന്നും ആരും ചോദിക്കുന്നില്ല.
സത്യമാണ്.
ഇപ്പൊ അതിനകത്ത് സുരാജ് കുഞ്ഞാറമ്മൂടെ കഥാപാത്രം ഞാൻ ആദ്യം പറഞ്ഞതാണ്, അതിനകത്ത് ആ കഥാപാത്രത്തിന് ഒരു കുഴപ്പമില്ലല്ലോ. വളരെ ലീറ്റായ ഒരു വ്യക്തിയാണ്, സമൂഹത്തിലെ ഏറ്റവും മാന്യതയോടെ ജോലി ചെയ്യുന്നു, നല്ലൊരു വ്യക്തിയാണ്. അയാളുടെ വീട്ടില് അയാളുടെ ഭാര്യയ്ക്ക് ഒരു തരത്തിലുള്ള സപ്പോർട്ടും അയാൾ കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്.
ആ ഒരു എപ്പിസോഡിൽ ചേട്ടൻ പറഞ്ഞൊരു കാര്യം എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്, ഭർത്താവ് എന്താണ് അല്ലെ ഭാര്യ എന്താണെന്ന് അവരുടെ പാർട്ട്ണർക്കാണ് അറിയുന്നത്, ആ ഒരു മുഖം അവര് മാത്രമേ കാണുന്നുള്ളൂ, വേറെ ഉള്ള ഒരാളും കാണുന്നില്ല, അത് അവർക്ക് മാത്രമുള്ളതാണ്. അതെന്താണെന്നുള്ളത് ഒരു കല്യാണം കഴിയുമ്പോൾ മാത്രമേ അറിയാനുള്ളൊരു വഴിയും ഉള്ളൂ.
അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം അറേഞ്ച് മാരേജ് ആണെങ്കിൽ അത്യാവശ്യം സംസാരിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഇപ്പൊ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, പുറത്തു പോവുക, പുറത്തു പോയി സംസാരിക്കുമ്പോൾ നേരിട്ട് ചോദിക്കണം, ഇത്തരം ഇത്തരം കാര്യങ്ങളുടെ എന്താണ് അഭിപ്രായം എന്നൊക്കെ ചോദിക്കണം. അപ്പൊ ചോദിക്കുന്നത് നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കും. സ്വഭാവത്തിൽ അല്ലെങ്കിൽ അത്തരം കാഴ്ചപ്പാടുകൾ മോശമായിട്ടാണ് പറയുന്നതെങ്കിൽ നമുക്കത് ഒഴിവാക്കാം.
പക്ഷെ അതൊരു കുഴപ്പമുണ്ട്, എനിക്ക് തോന്നിയൊരു കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളത് വീട്ടിൽ വന്ന് പറയുമ്പോ ഇത്രയും ചെറിയ കാര്യത്തിനാണോ ഇതൊക്കെ വേണ്ടെന്ന് വെക്കുന്നത് എന്ന് ചോദിക്കാനുള്ള ചാൻസും കൂടെ ഇല്ലേ വീട്ടുകാർക്ക്?
അത് നമ്മളുടെ മാത്രം, കാരണം ഈ പറഞ്ഞ വീട്ടുകാരല്ല ചിന്തിക്കുന്നത്.
അത് ശരിയാണ്,
എല്ലാവർക്കും വേണം, കാരണം അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വീട്ടുകാര് ഇപ്പം നാളെ ഇപ്പം വീട്ടിൽ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഈ പരാതി പറയുന്നതെങ്കിൽ അവര് ഇതേപോലെ
തുറന്നു.
നമ്മളുടെ ജീവിതം എന്ന് പറയുന്ന പോലെ തന്നെ ഉള്ളു, അപ്പൊ അത് നമ്മളുടെ ചോയ്സിലേക്ക് കൊണ്ടുവരിക. ഇപ്പൊ കുറെ ആൾക്കാർ ഇപ്പൊ ഒരുവിധം ഫാമിലീസ് ഒക്കെ ഒരുവിധം മാറുന്നുണ്ട്. കാരണം പണ്ട് കാലത്തുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു, അപ്പൊ എങ്ങനെയെങ്കിലുമൊക്കെ കെട്ടിച്ചു വിടുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു ചോയ്സ്. ഇന്ന് വളരെ കുറച്ച് പലർക്കും ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഉള്ള കുട്ടികളെ അവരെ നല്ല ജീവിതത്തിലേക്ക് എത്തിക്കണമെന്ന് വിചാരിക്കുന്ന കുടുംബങ്ങളുണ്ട്, പേരൻസ് ഉണ്ട്. അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരും. പിന്നെ പറഞ്ഞ പോലെ ഭാര്യയും ഭർത്താവിനും അവര് കാണുന്ന മുഖങ്ങൾ മറ്റൊരാരും
കാണുന്നില്ല.
മിക്ക ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർ എങ്ങനെയാണ് എന്നുള്ളത് വീട്ടിൽ പോലും പറയാൻ മടിക്കും. വീട്ടിൽ ചെല്ലുമ്പോ അവർ നല്ല നല്ലതാണെന്നേ
പറയുന്നു.
വീട്ടുകാര് വിഷമിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചിന്തിക്കുന്ന, അങ്ങനെ ജീവിതം തള്ളി നിൽക്കുന്ന ഒരുപാട്
പേരുണ്ട്. അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒരേപോലെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അവരെ ഒരേപോലെ തന്നെ തുല്യരായിട്ട് കണ്ട് തന്നെ വളർത്തണം. ഈ ഒരു സിനിമയിൽ പോലും നമ്മൾ കണ്ട് ലാസ്റ്റ് ഒരു എപ്പിസോഡിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അനിയൻ വന്നിട്ട് വളരെ മാന്യമായിട്ട് അമ്മയോട് വെള്ളം തരാമോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ അനിയനോട് അടുക്കളയിൽ പോയി എടുക്കുക എന്ന് പറയുന്നതിന് പകരം അനിയത്തിയോടാണ് ഒന്നെടുത്ത് കൊടുക്കാൻ പറയുന്നത്. ചെറിയ കാര്യമാണെങ്കിൽ പോലും അവിടെ നിന്ന് ഒരു മാറ്റമാണ് നമുക്ക് ആവശ്യം അല്ലേ?
ഉള്ളതല്ല അടുക്കള എന്ന് കരുതുന്നവരുണ്ട്. ഇപ്പൊ എന്റെ വീട്ടിലെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. എന്റെ എനിക്ക് വീട്ടിൽ എവിടെയെങ്കിലും അടുക്ക് പോകുന്ന സ്ഥലമാണ് പോലെയാണ് എനിക്ക് അടുക്കള.
അപ്പോ
ചെറുപ്പത്തിലെ അമ്മ അച്ഛനും ഒരുമിച്ച് നിന്നാണ് പാചകം ചെയ്യുന്നത്, ഞാൻ എടുത്തുണ്ട്, അച്ഛൻ സഹായിച്ചു കൊടുക്കും. കുറച്ചുകൂടി വലുതായപ്പോ എന്നെ വിളിച്ചിട്ട് പോകും, എന്നെ കൂടെ നിർത്തി സഹായിപ്പിക്കും, ഓരോ കാര്യങ്ങൾ എടുത്തു കൊടുക്കാനായിട്ട് കൊണ്ടുപോകും. പിന്നെ അടുക്കള എന്ന് പറയുന്നൊരു പ്രത്യേക ലോകമൊന്നും അല്ല എനിക്ക്, എന്നും കയറി ഇറങ്ങിയപ്പോ പിന്നെ പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോ സ്വന്തമായിട്ട് പാചകം ചെയ്തു തുടങ്ങി. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് വേറെ തിരുവൊന്നുമില്ല. പക്ഷെ ഈ ഒരു രീതി ജീവിച്ചിട്ട് ഞാൻ മറ്റ് പുറത്തു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ ഈ ഒരു വേർതിരിവ് കണ്ടിട്ട് ഞാൻ പന്ത്രണ്ട് പോയിട്ടുണ്ട്. അതായത് ചില സ്ഥലങ്ങളിലൊക്കെ ചെന്നപ്പോ ആൺകുട്ടികൾ വന്നു പെൺകുട്ടികളെ എഴുന്നേൽപ്പിച്ച് മാറ്റി കിട്ടിയിട്ട് അവരുടെ സീറ്റ് ആൺകുട്ടികൾ കുടിച്ചും കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ട്. അതേ കണക്ക് ഭക്ഷണത്തിലും രണ്ട് വേർതിരിവ് കൊടുക്കുന്നു കണ്ടിട്ടുണ്ട്. ആൺകുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ട് പെൺകുട്ടികൾ ഇരുന്നാ മതി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോ ശരിക്കും ഞാൻ അന്ന പറ്റിയത് ഇതൊക്കെ എന്താണ്, ഇങ്ങനെ ഞാൻ വളർന്നു വന്ന എന്റെ വീട്ടിൽ ഇങ്ങനെ ഇല്ല, ഞങ്ങളൊന്നിച്ചാ ഭക്ഷണം കഴിക്കുന്നു. ഇപ്പം ഒരാൾ വന്നിരുന്നെന്ന് പറഞ്ഞ ഞാൻ വന്നു എനിക്ക് തീറ്റില്ലെങ്കിൽ ഞാൻ മാറി തന്നെ പറ്റും. അവിടെ അങ്ങനെ ഇരുത്ത ഒരാളെ മാറ്റി ഇരുത്തുന്ന പരിപാടിയൊന്നുമില്ല. വളർന്നു വന്ന സാഹചര്യവും സൊസൈറ്റിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു എപ്പിസോഡ്, ഞാൻ പഠിച്ചത് ബോയ്സ് സ്കൂളിലാണ്, അപ്പൊ ബോയ്സ് മാത്രമേ
കേട്ടിട്ടുണ്ട്.
അപ്പോ ഗേൾസുമായിട്ട് എങ്ങനെ ഗേൾസിനോട് എങ്ങനെ സംസാരിക്കണം, അവരെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അപ്പൊ അവിടെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ അങ്ങനെ വളർന്നു വന്നുകൊണ്ട് പെൺകുട്ടികളെ സംബന്ധിച്ചോളം എനിക്ക് ഞാൻ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണ് കാണുന്നത്. അപ്പോ ഇവരൊക്കെ വന്ന് നിൽക്കുന്നു, അവർ എന്നെ അറിയില്ല, അവർക്ക് എനിക്ക് അവരെ അറിയത്തുള്ളൂ. അവർ അവിടെ ഞാൻ അവിടെയൊക്കെ നിന്നിട്ട് പോകും. ഞാൻ അങ്ങനെ പെൺകുട്ടികളൊക്കെ ഞാൻ മിണ്ടാത്ത ആൾക്കാരായിരിക്കും, ആൺകുട്ടികളെ പോലെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. അപ്പൊ എന്ത് പറഞ്ഞാലും ചെയ്യുന്ന ആൾക്കാരായിരിക്കും, പാവക്കുട്ടികളെ പോലെയാണ് എന്ന് കരുതിപ്പോയി. എന്നിട്ട് ഞാനിത് സുഹൃത്തുക്കളോട് പങ്കുവച്ചപ്പോ അവർക്കും അതേ അഭിപ്രായമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ അത് ശരിയാണ്, അപ്പൊ എന്റെ ചിന്ത ശരിയാണെന്ന് ഞാൻ ഉറപ്പിച്ചു. അപ്പൊ ഞാൻ പിന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ പാഠം അറിഞ്ഞാൽ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി എങ്ങനെയായിരിക്കണം എന്നുള്ള ചിന്തയിൽ ഞാൻ വിചാരിച്ചു ഞാൻ പറയുന്നത് മാത്രം കേൾക്കുന്ന ആളായിരിക്കും. അങ്ങോട്ട് പോകാൻ പറഞ്ഞു അങ്ങോട്ട്, ഇങ്ങോട്ട് പോകാൻ പറഞ്ഞു. അതാണ് എന്റെ രീതി. അത് എന്റെ സുഹൃത്തുക്കളും അതേ പ്രായത്തിലുള്ളവരും അതാ പറഞ്ഞത്, അതാണ് നല്ലത്, അവരും അതേ സങ്കല്പത്തിലാണ്
ജീവിക്കുന്നത്,
ആരും തിരിച്ചു തരുന്നില്ല. അങ്ങനെ ഇരുന്നു പക്ഷെ അമ്മ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനല്ല, അവർക്കും സംസാരിക്കാൻ അവസരമുണ്ട്, അവരും പറയും, അവിടെയും കേൾക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് എപ്പോഴും മനസ്സിലായില്ല. പക്ഷെ പിന്നീട് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങുകയും ഇത്തരം പുസ്തകങ്ങൾ വായിക്കുകയും ഒക്കെ ചെയ്തു വന്നപ്പോഴും ചില സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ചു വന്നപ്പോഴും അവര് അടിച്ചമർത്തപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലായത് അവര് സംസാരിക്കാത്തതല്ല, അവർക്ക് സംസാരിക്കാൻ അവസരം കിട്ടാത്തതാണ് എന്ന് മനസ്സിലാക്കി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഉദ്ദേശിച്ച എന്റെ പാർട്ണർ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റാണ്. ഞാനൊരു പെർഫെക്റ്റ് വൈഫിനെയാണ് ഇത്ര നാള് സ്വപ്നം കൊണ്ടോ കടക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി. അപ്പോ ഞാൻ അവിടെയാണ് ശരിക്കും ആ ഒരു സങ്കല്പം ഉപേക്ഷിച്ചു. എന്നിട്ട് ഞാൻ പുതിയൊരു സങ്കല്പത്തിലേക്ക് ഒരു പുതിയൊരു സങ്കല്പത്തിലേക്ക് വന്നു. അത് ഇതാണ്, എന്നോട് സംസാരിക്കാൻ പറ്റുന്ന എനിക്കൊരു കാര്യം പറഞ്ഞാൽ എന്നോട് അതിന്റെ ഇപ്പൊ എനിക്ക് ഞാൻ ചിലപ്പോ പറയുന്ന ഒരു ടോപ്പിക്ക് എന്റെ ലൈഫിലെ ഒരു പാർട്ണറായിട്ടാണ് ഞാൻ ഒരാളെ ഇപ്പൊ ചൂസ് ചെയ്ത് ആഗ്രഹിക്കുന്നത്. എനിക്ക് എന്റെ കാര്യങ്ങളിൽ എന്ത് ഒരു തീരുമാനം, ഇപ്പൊ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ എനിക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം, പറയുന്ന കാര്യങ്ങളിൽ എന്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് മാറി ചിന്തിക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ ഞാൻ ചിന്തിക്കാത്ത ഒരു സൈഡിൽ നിന്നുള്ള ഒരു ആൻസർ കിട്ടും. അപ്പൊ ആ പ്രോബ്ലം അല്ലെങ്കിൽ ചിലപ്പോ എന്റെ സൊല്യൂഷനെക്കാട്ടി ബെറ്റർ സൊല്യൂഷൻ പറയാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ എനിക്ക് കൂടുതൽ ലൈഫ് എളുപ്പമാണ്. അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഇപ്പോ എന്റെ എൺപത്തിലുള്ള ഒരു പാർട്ണർ. പക്ഷെ എന്റെ സുഹൃത്തുക്കൾ അന്നത്തെ ഈ പറഞ്ഞ സുഹൃത്തുക്കളൊക്കെ ഒരുവിധ വിവാഹം കഴിച്ചു തുടങ്ങി, അവരൊക്കെ ഇപ്പോഴും ആ പപ്പറ്റ് ഭാര്യമാരെയാണ് വിവാഹം കഴിക്കുന്നത്. ഒന്നും മിണ്ടാത്ത അവര് പറയുന്നത് മാത്രം അനുസരിക്കുന്ന ആളുകളെ തട്ടി പിടിച്ച് അവര് വിവാഹം കഴിച്ചു. അതിനകത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല, അങ്ങനല്ല എന്നുള്ളത്. പക്ഷെ അപ്പൊ അത് അതിനകത്ത് അവരാണ് ചൂസ് ചെയ്യുന്നത്, അവരെ തീരുമാനം എടുക്കണം, അവരെ തീരുമാനം എടുക്കുന്നത് തെറ്റാണെങ്കിലും മിണ്ടാതെ നിന്ന് അത് ശരിയാണ് എന്ന് തലവെടുക്കുന്ന ഭാര്യമാരാണ് അവരിപ്പോ സ്വീകരിച്ചിരിക്കുന്നത്.
അവരൊന്നും കേൾക്കണ്ട,
ഇല്ല ഞാൻ അവരോട് പറഞ്ഞു. പക്ഷെ ഒരു സത്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല.
അതെ 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 അതെ, നമ്മള് പറയുമ്പോ നമ്മളെ നമ്മള് പറയുന്ന തെറ്റായിട്ട് അവർ കാണത്തുള്ളൂ.
അതെ,
പിന്നെ എനിക്ക് തോന്നുന്നു പെൺകുട്ടികളെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ കുറെയൊക്കെ മടിക്കുന്നുണ്ട്. അതൊരു ചീത്ത സ്വഭാവമായിട്ട് ഒരു രീതിയിൽ സമൂഹം കാണുന്നില്ലേ, അങ്ങനെ തോന്നിട്ടുണ്ടോ?
നമ്മുടെ പെൺകുട്ടികളുടെ ആവശ്യങ്ങൾ തുറന്നു പറയാൻ അവർക്ക് അറിഞ്ഞുള്ള ഒരു ഓപ്ഷൻ അമ്മ മാത്രമാണ്. അമ്മയോട് പറയാം, മറ്റൊരാരോടും പറയരുത് എന്ന രീതിയിലാണ് അവർ വളർത്തുന്നത്. അപ്പൊ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് അവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ പുറത്താരോട് പറയുന്നത് മോശമാണ്, അമ്മയോട് പറയാ, പിന്നെ പെൺകുട്ടിയല്ലേ നീ ഒന്ന് താഴ്ന്നു കൊടുക്ക് അഡ്ജസ്റ്റ് ചെയ്യും എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മുടെ സമൂഹം. പഠിക്കുമ്പോ പോലും നിനക്കുള്ള ഫ്രണ്ട്സിനോ പേരനോ ഉണ്ടെങ്കിൽ അത് നിന്റെ അടിയനോ ചേട്ടനോ കൊടുത്ത് അവൻ പഠിക്കട്ടെ, അത് കഴിഞ്ഞ് നിനക്ക് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവൻ ഉപയോഗിച്ച പഴയ സാധനങ്ങളൊക്കെയാണ് കിട്ടുന്നത്.
അപ്പൊ
ആ രീതിയിലാണ് ഒരു രണ്ടാം തരക്കാരായിട്ടാണ് അവര് വളർന്നു വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് കോൺഫിഡൻസോടെ സംസാരിക്കാൻ പറ്റുന്നത്, അവർക്ക് അവരുടെ അവകാശങ്ങളെ കുറിച്ച് എങ്ങനെയാണ് മനസ്സിലാവുന്നത്. അറിയുമ്പോ അല്ലെങ്കിൽ അവരുടെ വീട്ടില് കുരിച്ചുമീനിന്റെ ഒരു കാര്യമാണ്, കുരിച്ചുമീൻ ഉണ്ടെങ്കിൽ അത് വീട്ടിലാണെങ്കിൽ മാത്രം കഴിക്കൂ, എഴുന്നേറ്റ് കിട്ടാറില്ല.
അപ്പൊ
അത് ഭക്ഷണത്തിലുള്ള ഈ ഒരു തരംതിരിവാണ് അവർ അവിടെ രേഖപ്പെടുത്തി. പക്ഷെ അതിന് ഒരുപാട് ട്രോളാണ് കിട്ടിയത് അവർ.
അപ്പോ
നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ്, സൊസൈറ്റിയില് സ്ത്രീ വിരുദ്ധത അല്ലെങ്കിൽ അവര് രണ്ടാം തരക്കാണ് പറഞ്ഞിട്ട്. ഇപ്പൊ സ്ത്രീകളില് ഇപ്പൊ ഭാര്യയോട് ഒരു അഭിപ്രായം ചോദിച്ചിട്ട് ഞാൻ പറയാം എന്നൊരു ഒരാള് ഒരു ഭർത്താവ് സുഹൃത്തുക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്താ സംഘോന്തിനാണോ എന്ന് ചോദിക്കുന്ന ഒരു സംഭവമാണെന്ന്.
അങ്ങനെയാണ് വേണ്ടത് അല്ലേ?
അല്ലേ, പിന്നെ കാരണം നമ്മുടെ ഇപ്പോ ഒരു ലൈഫ് പാർട്ണർ, ഇപ്പൊ ഒരു ബിസിനസ് പാർട്ണർ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ലൈഫ് പാർട്ണർ. ഇത് ഒരു കോൺട്രാക്ട് ബേസിൽ തന്നെയാണ് പോകുന്നത്. വിവാഹം എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റാണ്, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാം എന്നുള്ള രണ്ടുപേരുടെ വ്യക്തിത്വങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. മനസ്സിലായി? നമ്മുടെ സമൂഹത്തില് വിവാഹം എന്ന് പറയുന്ന ഒരു കോൺട്രാക്ട് അത്യാവശ്യമാണ്, നമ്മുടെ സമൂഹം അത് അംഗീകരിക്കും. നമ്മുടെ സമൂഹത്തിൽ അത് വിവാഹം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ കുടിയും കിടക്കും, അത്രേ ഉള്ളൂ. എഗ്രിമെന്റ് ആണ് ശരിക്കും ജീവിക്കുന്ന രണ്ട്, ഒരു ഭാര്യ ഭർത്താവ്, ഭർത്താവ് പോയിട്ട് വീട്ടിലേക്ക് ലോൺ എടുക്കും, ഭാര്യയോട് പറയാതെ ലോൺ എടുത്തിട്ട് അതിന്റെ ഭവിഷ്യത്തും കൂടി ഭാര്യ ചുമക്കട്ടെ. എന്ത് തീരുമാനം എടുക്കുമ്പോഴും ചോദിക്കണം, കാരണം രണ്ടുപേര് ജീവിക്കുകയാണ്. ഇപ്പൊ ഒരാളുടെ തീരുമാനത്തിന് പുറത്തല്ല വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കുന്നത്. വിവാഹത്തിന് മുമ്പ് ആയിട്ട് എങ്ങനെ വേണം ജീവിക്കാം, അവരുടെ കാര്യം. അതുപോലെ ഭാര്യയ്ക്ക് എങ്ങനെ വേണം ജീവിക്കാം. പക്ഷെ സ്ത്രീയും പുരുഷനും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് എടുക്കുന്ന തീരുമാനങ്ങൾ രണ്ടുപേരെയും ബാധിക്കുന്നതാണ്. അപ്പോ എന്ത് തീരുമാനം എടുക്കണമെങ്കിലും പരസ്പരം ചോദിക്കണം, പറയണം.
അതിലൊരു നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല.
ഇല്ല, നമ്മളിപ്പോ അങ്ങനെ ഒരു നാണക്കേട് വിചാരിക്കേണ്ട കാര്യം, പലർക്കും വിചാരം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ തീരുമാനത്തിനോട് എതിര് പറയുമ്പോ തന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. അതിനകത്തെ ചിലപ്പോ യുക്തി ഇല്ലായ്മയായിരിക്കും ചോദ്യം ചെയ്യുന്നത്. അത് തിരിച്ചറിയത്തില്ല, അവിടെ ഈഗോ ക്ലാഷ് ആകുന്നുണ്ട്. ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന സീനില് ആ നടി ചോദിക്കുന്നുണ്ടല്ലോ, ഇത് വീട്ടിലെ മാനേഴ്സ് ഇല്ലല്ലോ ഇവിടെ. അതായത് ഈഗോ ക്ലാഷ് ആവണ. ഭാര്യ എന്ന് പറഞ്ഞാല് പ്രോപ്പർട്ടി ആയിട്ട് കാണുന്നു എന്നുള്ളതാണ്, തന്റെ അടിമ എന്നുള്ള രീതി. ഇപ്പോ ഒരു വീട്ടിൽ കല്യാണം കഴിച്ചിട്ട് വന്നിട്ട് തന്റെ അച്ഛന്റെ എച്ചിരി വരണം എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? അയാൾ തടൊരു അധ്യാപകനാണ്, പക്ഷെ പുറത്തുനിന്ന് ഒരാളെ കല്യാണം കഴിച്ചിട്ട് വന്നിട്ട് അവര് ചെയ്ത പോലെ തന്നെ ചെയ്യണമെന്ന് വാശി പിടിക്കുന്നത് എന്താ? അത് സംസ്കാരമായവർക്കാണ് അവര് കാണുന്നത്.
പിന്നെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പൊ എന്റെ വീട്ടിലാണെ പോലും ഞാൻ ഇതൊക്കെ പറയുമ്പോ എന്റെ അമ്മയൊക്കെ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം, ഇതൊക്കെ നമ്മൾ എങ്ങനെ അറിയാനാണ്? നമുക്ക് ഒരു ഒരു അറേഞ്ച്ഡ് മാരേജ് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇത്രക്ക് ഇത്ര സമയമല്ലേ മിക്കവാറും കിട്ടുള്ളൂ. അപ്പൊ ആ സമയത്തിനുള്ളിൽ നമ്മളെ എങ്ങനെ അറിയാനാണ് എന്നൊരു ചോദ്യം ഇങ്ങോട്ട് ചോദിക്കാറുണ്ട്. അപ്പം ഉത്തരം പറയാൻ എനിക്ക് ഒന്നും കിട്ടാറില്ല.
ഇത്രയും കാര്യങ്ങൾ തുറന്നു ചോദിക്കുമ്പോ ചിലര് പലരും അലങ്കാരികമായി സംസാരിക്കും, ഞാൻ അങ്ങനെയൊക്കെയാണ് എന്ന് വിചാരിക്കും. പക്ഷെ അവസരം കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴായിരിക്കും അതൊക്കെ വെറുതെ പറഞ്ഞു. അപ്പൊ അത് ചോദിക്കേണ്ട രീതി എന്ന് പറഞ്ഞാല് സൈക്കോളജി ഒന്ന് ശ്രമിക്കണം. അതായത് കുറച്ച് ഭക്ഷണം കഴിക്കാൻ പോവാം, കുറച്ച് ഭക്ഷണം കഴിക്കാൻ പോവാം, അവിടെ ആണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നു. സ്വന്തം പാത്രം കഴുകാറുണ്ടോ എന്ന് ചോദിക്കുന്നവരും കുഴപ്പമില്ല. വീട്ടിൽ സ്വന്തം പാത്രം കഴുകുന്ന ഒരാള് അത്യാവശ്യം മോശമില്ലാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരാളായിരിക്കും, മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ പോകുന്ന ഒരാളായിരിക്കാം തന്നെ. അങ്ങനെ ചില ചില ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഡയറക്റ്റ് അല്ല ചോദിക്കേണ്ടത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സൈക്കോളജിക്കൽ പ്രകാരം അയാളുടെ തുണി അലക്കാറുണ്ടോ അലക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാലും മതി. അയാളുടെ ആ ഒരു ലെവൽ എക്സ്പീരിയൻസ് അറിയാൻ പറ്റും. വളരെ കഷ്ടമാണ് ചില കാര്യങ്ങൾ അറിയാവുന്ന കൊണ്ടാണ് പറയുന്നത്. കാരണം ഇതൊക്കെ ഞാൻ സംസാരിക്കുന്നത് വെറുതെ പുസ്തകങ്ങൾ വായിച്ച് മാത്രമല്ല, വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ നേരിട്ട് അറിയാവുന്ന ആ വിഷമം കൊണ്ട് കൂടിയേ പറയുന്നത്. കാരണം ഒരു വയ്യാത്തൊരു കുട്ടിയെ, കാരണം ഞാൻ ആ എപ്പിസോഡ് തന്നെ പറഞ്ഞത്, ചില കുട്ടികളെ വയ്യായ്മയുള്ള കുട്ടികൾക്ക് വിവാഹം നടത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ചില ആൾക്കാർ ഒന്ന് ട്രാപ്പ് ചെയ്യും, ചിലപ്പോൾ വിവാഹം കഴിച്ച ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും, കുടുംബത്തിൽ നിന്ന് തന്നെ വന്ന് വിവാഹം കഴിക്കുന്ന ഇതുണ്ട്, സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ ഈ പെണ്ണിന്റെ വീട്ടുകാരുടെ വിചാരം പറഞ്ഞാൽ അവളുടെ കല്യാണം നടന്നു പോകും, രണ്ടാമത്തെ കാര്യം അവന് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാം, എല്ലാം സംഭവിച്ചിട്ടാണ് വന്നത്, അറിഞ്ഞു വന്നതാണ്, ഒരുപക്ഷെ ബന്ധുക്കളായിരിക്കും. പക്ഷെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നും അറിയാത്ത പോലെ എല്ലാ ജോലിയും അവളെ കൊണ്ട് ചിരിച്ച് വയ്യാത്തതാണെന്നുള്ള ഒരു അൺസെപ്റ്റേഷൻ പോലും കൊടുക്കാനില്ല അവിടെ. അത് പിന്നെ ഇത്തരത്തിലുള്ള ഒരാളും കൂടി ആയിട്ട് വീട്ടുകാർ പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഇഫക്റ്റീവുള്ളൂ. കാരണം തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ വയ്യാത്ത ആളാണ്, അവർക്ക് പരിമിതികളുണ്ട്, അവർക്കും ഒരു ഘട്ടം കഴിഞ്ഞാൽ ഭാരമായി
തോന്നിയേക്കാം.
അങ്ങനെ ഒരുപാട് പേര് ജീവിക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ആ എപ്പിസോഡ് ഞാൻ ചെയ്തത്.
അത് വളരെ നല്ലൊരു എപ്പിസോഡായിരുന്നു. അങ്ങനെ ഒരു എപ്പിസോഡ് ഇറങ്ങിയതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം വളരെ വ്യത്യസ്തമായ കുറെ കാഴ്ചപ്പാടുകൾ അതിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ പിന്നെ എനിക്ക് വന്നൊരു ഡൗട്ട് എന്താന്ന് വെച്ചാൽ, ഇപ്പം അറേഞ്ച്ഡ് മാരേജസിന്റെ പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞു, പക്ഷേ ലവ് മാരേജിൽ നമ്മൾ പരസ്പരം മനസ്സിലാക്കിയാണ് വിവാഹം കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും, വർഷങ്ങളോളം പ്രണയിച്ചിട്ട് കല്യാണം കഴിച്ചൊരു ഒന്നോ രണ്ടോ കൊല്ലത്തിനുള്ളിൽ തിരിയുന്ന ആളുകളെയും നമ്മൾ കാണാറുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും?
അത് ടോക്സിക് റിലേഷൻഷിപ്പിന്റെ ഒരു ഭാഗമാണ്. അതായത് പ്രേമിക്കുന്നു, വിവാഹം കഴിക്കുന്നു, പ്രേമിക്കുന്ന സമയത്ത് ഇവൻ എങ്ങനെയാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ ആ പെൺകുട്ടി എങ്ങനെയാണ് ആൺകുട്ടിയോട് പെരുമാറുന്നത് എന്നുള്ളത് ഇവർ തമ്മിൽ കാണത്തില്ല. ഈ പ്രേമത്തിന് കണ്ണും മൂക്കും ഇല്ലാതെ
കേട്ടിട്ടില്ല
പറഞ്ഞു. കാരണം അവൻ എന്ത് പറഞ്ഞാലും, അല്ലെങ്കിൽ അവൾ എന്ത് പറഞ്ഞാലും ആ പ്രേമത്തിന്റെ പുറത്ത് അവർ ഓക്കെ ഓക്കെ എന്ന് പറയും. അവരുടെ ആറ്റിറ്റ്യൂഡാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാല് പ്രണയത്തിലേക്ക് ഓക്കെ, അവിടെ പ്രണയത്തിലേക്ക് വീണ് രണ്ടുപേരും പ്രണയിച്ച് തുടങ്ങി അവരുടെ ആ ലവ് ലൈഫ് നടക്കുന്ന സമയത്ത് ഇവരെ തമ്മിൽ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ടെക്നിക്കിന് പറഞ്ഞാൽ അത് കഴിഞ്ഞു, അവള് ഇപ്പോ പ്രണയത്തിലാണ് സെക്യൂർ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കും, അവൻ അവന്റെ അവനായിട്ട് തന്നെ പെരുമാറത്തുള്ളൂ.
ശരിയാണ്,
കുറെ കിടക്കുന്ന സമയത്ത് അങ്ങനെ കാണത്തില്ല. അതേ കണക്ക് അവള് തിരിച്ചും അവളായിട്ട് തന്നെ മാറി പ്രതികരിച്ചു തുടങ്ങും ഈ സമയത്ത്. പക്ഷെ ഇതിനകത്ത് വരുന്ന കല്ലുകടികളൊക്കെ ഇവരങ്ങ് മറക്കും, ചിലപ്പോൾ വഴക്കുണ്ടാവും, ചിലപ്പോൾ സോറി കുറഞ്ഞങ്ങ് തീർക്കും. പക്ഷെ ഇത് ലോങ് ലൈഫിൽ വരുന്ന ബുദ്ധിമുട്ടാണെന്ന് ഇവർക്ക് അറിയത്തില്ല. അതായത് ട്രസ്റ്റ് ഉണ്ടോ എന്ന് ആദ്യം നോക്കുക, രണ്ടുപേരെയും പ്രൈവറ്റ് സ്പേസിനെ രണ്ടുപേരും ബഹുമാനിക്കുന്നുണ്ടോ നോക്കണം, അത് നോക്കണം. ആ ഒരു പ്രൈവറ്റ് സ്പേസിനെ ബഹുമാനിക്കണമെങ്കിൽ അവിടെ വേണ്ടുന്ന ഒരു കാര്യമാണ് ട്രസ്റ്റ്. കാരണം പെണ്ണിനെ ആണിഞ്ഞോടും, ആണിഞ്ഞോണ്ടിനോടും ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ പ്രൈവറ്റ് സ്പേസ് കൊടുക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും പുറകെ നടക്കും, അവിടെ എന്താണ് ചെയ്യുന്നത്, അവളുടെ ഫോണിൽ എന്താണ്, എപ്പോഴാണ് ചാറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. പിന്നെ ആൺകുട്ടികളായിട്ട് വിണ്ടരുത് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ മനസ്സിലാക്കണം അത് ടോക്സിക് ആണ്, അവൾ ട്രസ്റ്റ് ഇല്ല.
പക്ഷെ പെൺകുട്ടികളത് പലപ്പോഴും മനസ്സിലാക്കാറില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അവര് സ്നേഹം കൊണ്ടാണ് പറയുന്നത് വിചാരിക്കും.
അമിത സ്നേഹം കൊണ്ടാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അമിത സ്നേഹമാണ്, പക്ഷെ അമിത സ്നേഹത്തിനകത്ത് ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് വരുന്നത്. ട്രസ്റ്റ് അത് രണ്ടു തരത്തില് ഞാൻ കാണുന്നത് രണ്ടു തരത്തിലാണ്. ഒന്ന് ട്രസ്റ്റ്, അമിതമായ സ്നേഹത്തിനകത്ത് ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വരും, അതിന് നമുക്ക് കൗൺസിലിംഗ് കൊണ്ട് ശരിയാക്കാം. പക്ഷേ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ കുടുംബപരമായിട്ട് തന്നെ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ പെൺകുട്ടികളെ രണ്ടാം തരക്കാരായിട്ട് കാണുന്ന ആൾക്കാരാണ്. അവർക്കത് ട്രസ്റ്റിന്റെ വിഷയമല്ല, പ്രണയത്തിന്റെ വിഷയമല്ല, അവര് ആ ഒരു കാറ്റഗറിയിലെ കാണത്തുള്ളൂ. അവള് എപ്പോഴും താഴെ നിൽക്കണം, ഞാൻ പറയുന്നതിന് അപ്പുറത്തേക്ക് പോകരുത് എന്നൊരു ഞാൻ പണ്ട് ചിന്തിച്ചിരുന്ന അവസ്ഥയിലുള്ള ആൾക്കാർ. അപ്പൊ അതിങ്ങനെ ആൾക്കാർ വരുമ്പോ നിയന്ത്രിക്കപ്പെടും. ഞാൻ പറയുന്നതൊക്കെ ചെയ്താൽ, ഞാൻ പറയുന്നവരോട് മാത്രം മിണ്ടിയത്, ഞാൻ പറയുന്ന അവരോട് മിണ്ടണ്ട, ഞാൻ പറയുന്നു നീ വാട്സാപ്പിനകത്ത് ഇത്ര സമയം കഴിഞ്ഞ് നീ ഓൺലൈൻ കാണാൻ പാടില്ല. അവിടെ ഈ പെൺകുട്ടികളെ സംബന്ധിച്ചാൽ കൂടുതലും അത് സ്നേഹത്തിന്റെ പുറത്താണെന്ന് വിചാരിച്ചു. അത് പെൺകുട്ടികളുടെ കാര്യം മാത്രമല്ല കേട്ടോ, ഇത് ആൺകുട്ടികളുടെ കാര്യത്തിലും ഉണ്ട്. നീ ഇത്ര സമയം കഴിഞ്ഞ് ഓൺലൈൻ വരാൻ പാടില്ലാത്ത
പെൺകുട്ടികളും,
പക്ഷെ അത് പുറത്ത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല. ആദ്യം
ശരിയാണ്, എനിക്ക് തോന്നുന്നു ആൺകുട്ടികൾ അധികം അതിനെപ്പറ്റി ഒന്നും അങ്ങനെ സംസാരിക്കാറില്ലായിരിക്കും. കാരണം അവർക്കതൊരു അവരുടെ ഒരു ആണത്വത്തിനോടുള്ളൊരു മീൻസ് ആളുകൾ പറയുമായിരിക്കുമല്ലോ, നീ എന്ത് പെൺകൊന്തിനാണ് എന്ന് ചോദിക്കും, ഒരു ചോദ്യം വരുമല്ലോ എന്ന് പേടിച്ചിട്ടായിരിക്കാം.
അതെ, അത് കൂട്ടുകാരോട് ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം പറഞ്ഞു വരുമ്പോ നിനക്ക് എന്താ വൈരം ഇല്ലേ, അല്ലെങ്കിൽ നീ ആണല്ലേ എന്ന ചോദ്യമാണ്. അവര് പരമാവധി മിണ്ടാതിരിക്കും. വിവാഹം കഴിച്ചു കഴിഞ്ഞു ഇതേ കണക്ക് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ നമ്മള്
പക്ഷെ പ്രണയത്തിലാവുമ്പോ നമുക്കിത് കാണുമ്പോഴേ നമുക്ക് തീരെ തീരുമാനം എടുക്കാനുള്ളൊരു സമയം അവിടെ ഉണ്ട്, ഇത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്ന്. പക്ഷെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ട്രാപ്ഡ് ആണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോ.
അതെ, അത് വളരെ സത്യമാണ്. കാരണം പ്രണയത്തിന്റെ സമയത്ത് തിരിച്ചറിഞ്ഞ അപ്പോഴേ അത് ഉപേക്ഷിക്കുക, രക്ഷപ്പെടുക. പക്ഷെ വിവാഹം കഴിച്ചു പോയി കഴിഞ്ഞാൽ, കാരണം നമുക്ക് നമ്മുടെ സൊസൈറ്റി ഡിവോഴ്സ് എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടാണ് കാണുന്നത്
ഇപ്പോഴും.
ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ വീട്ടിൽ വിവാഹം കഴിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അത് കണ്ടിട്ട് കുടുംബക്കാർ പരമാവധി അതുമായിട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാ, കോംപ്രമൈസ് ചെയ്യാം, അത് പറഞ്ഞ് ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് 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 പോകുകയുള്ളൂ.
ഈ റെസ്ട്രിക്ട് ചെയ്യുന്ന ആളുകൾക്ക് പക്ഷേ ഈ നിയന്ത്രണങ്ങളൊന്നും ബാധകമായിരിക്കില്ല എന്നുള്ളത് വേറൊരു രസകരമായ കാര്യമാണ്.
അത് ശ്രദ്ധിക്കണം. കാരണം തിരിച്ച് ചോദിക്കാനുള്ള കളിച്ചിട്ട് കാണിക്കണം. കാരണം നിനക്ക് എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല, ഇപ്പൊ ഞാൻ എന്നോട് പറയുന്നു നീ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്ന് തിരിച്ച് ചോദിക്കണം.
പക്ഷെ പലരും ചെയ്യാറില്ല, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊന്നും അതിനുള്ള നാവ് പൊങ്ങാറില്ല.
അത് അതൊരു ഭയങ്കര ഇഷ്ടമാണ്. കാരണം സ്നേഹം കൂടുതലായി ഒരു പക്ഷെ അവന്റെ സ്നേഹം കളഞ്ഞു പോകരുത്, അല്ലെങ്കിൽ അവന്റെ ഒരു മടുപ്പ് തോന്നരുത് എന്ന് കരുതിട്ട് ചെയ്യുന്നതാണ്. ചോദിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ അവനത് തോന്നും എന്നുകൊണ്ടാണ്.
പക്ഷെ
അങ്ങനെ ചിന്തിച്ചൊരു കാര്യം, കാരണം പ്രണയത്തിലിരിക്കും, പ്രണയം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഉപേക്ഷിക്കാം, അതൊരു ഒരു അവസ്ഥ മാത്രം. പ്രണയത്തിലാണെന്ന് പറഞ്ഞിട്ട് ജീവിതത്തിലേക്ക് പോകണമെന്നില്ല. ഈവൻ കല്യാണം കഴിഞ്ഞിട്ട് പോലും നമുക്ക് ഡിവോഴ്സ് മേടിച്ച് പോവാൻ പറ്റുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രണയത്തിന്റെ നമുക്ക് കാര്യമില്ല. അപ്പൊ പ്രണയിച്ചിട്ട് പ്രണയിക്കുക, പ്രണയിച്ച് കഴിച്ചിട്ട് അത് ശരിയാവുന്നില്ല, അവൻ ഓക്കെ അല്ല, നമുക്ക് പറ്റിയാണല്ല, അത് വെച്ച് കഴിഞ്ഞ് വിടാൻ പറ്റണം. പിന്നെ ആ ഒരു സമയത്തുള്ള മെന്റൽ പ്രോബ്ലംസിനെ ഓവർകം ചെയ്യാൻ പഠിക്കുക. അത് ഒരു നല്ല ഫ്രണ്ടിനെ കണ്ടെത്തി സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു വിധം മാറ്റം.
അപ്പൊ നമുക്കിനി പതുക്കെ ചേട്ടന്റെ പുസ്തകങ്ങളിലേക്ക് വന്നാലോ. വായന എങ്ങനെ, പണ്ട് തൊട്ടേ ചെറുതിൽ ഉള്ളതാണോ അതോ അടുത്ത കാലത്ത് ഇൻട്രൊഡ്യൂസ്ഡ് ആയതാണോ?
വായന ചെറുപ്പകാലത്തുള്ള, കാരണം നമുക്ക് ചെറുപ്പകാലത്ത് വായിച്ചു തുടങ്ങിയാൽ മാത്രമേ വായന ശരിക്കും നടക്കത്തുള്ളൂ.
ശരിയാട്ടോ, വളരെ ശരിയാണ്.
അപ്പൊ അഞ്ചാം ക്ലാസ്സിൽ ഞാൻ അത് കഴിഞ്ഞ ശക്തിയോട് പറഞ്ഞു, അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ടി വി ഇല്ല വീട്ടില്, അപ്പോ നേരം പോകത്തേ ഇല്ല, കൂടെ നിന്ന് വരും വീട്ടിലിരിക്കുന്നു, പിന്നെ പുറത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോകും, എന്നാലും നേരം പോകില്ല. കഴിക്കുമ്പോഴാണ് എനിക്ക് രണ്ട് സുഹൃത്തുക്കൾ കിട്ടി. രണ്ട് സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോ ഒന്ന് പുസ്തകം, അമ്മയാണ് പുസ്തകത്തിന്റെ ലോകത്തേക്ക് പറഞ്ഞത്. നോവലുകൾ വെസ്റ്റേൺ നോവൽസ് ആണ്, മലയാള നോവൽസ് അല്ല കിട്ടിക്കൊണ്ടിരുന്നത്, മുഴുവൻ മറ്റേ ഇന്റർനാഷണൽ കഥകളൊക്കെയാണ് വന്നോട്ടുള്ളത്. അതൊക്കെ വായിച്ചു തുടങ്ങി ഇൻട്രസ്റ്റഡ് ആയി, കൂടുതലും ഫിക്ഷനായിരുന്നു. അപ്പോ പിന്നീട് എന്റെ മുറിയിലെ ഒരു അലമാരി, അപ്പൊ അലമാരിയുടെ ഒരു ഒരു ഫ്ലോറ് മുഴുവൻ പുസ്തകങ്ങൾ നിറഞ്ഞു. അപ്പൊ ഒരുവിധം ലൈബ്രറി പോലെ കുറച്ച് പുസ്തകങ്ങൾ അതിനുണ്ട്, കുറെ ഉണ്ട്, കുറെ വായിച്ചു കഴിഞ്ഞാൽ അവിടെ
വെച്ചേക്കും.
സമ്മർ വെക്കേഷനിൽ ഇത് ഒരു 10-15 ബുക്ക് ഒരുമിച്ച് എടുത്തിട്ട് കട്ടിലിങ്ങനെ വെതറിയിടും, എന്നിട്ട് അതിന്റെ അടുത്ത് കിടക്കും. എന്നിട്ട് ഏതൊക്കെ പുസ്തകങ്ങളിൽ ഏതൊക്കെ ചാപ്റ്ററിലാണ് എനിക്ക് വീണ്ടും വായിക്കാൻ തോന്നുന്നു അതെടുത്ത് വായിക്കും. അങ്ങനെ ചെയ്യും, അങ്ങനെ സമയം ഒരുപാട് പോയിട്ടുണ്ട്. അങ്ങനെ കണക്ക് മറ്റൊരു സുഹൃത്തും സൈക്കിളാണ്. സൈക്കിളിനെ കുറിച്ച് ഒരു എപ്പിസോഡ് വന്നോണ്ടിരിക്കുകയാണ്, ഉടനെ ബുദ്ധിയിട്ട് വരും. അത് രണ്ടുമാണ് എന്റെ ആ കാലത്ത് സുഹൃത്തുക്കൾ. അങ്ങനെയാണ് പുസ്തകം വായന തുടങ്ങി. പിന്നെ 8-ാം ക്ലാസ് കഴിച്ചപ്പോ പഠിത്തത്തിന്റെ തിരക്ക് വന്നു, നിർത്തി. പിന്നെ ഒരു നഷ്ടബോധം എന്ന് വെച്ചാല് ഈ ഇത്രയും പുസ്തകങ്ങൾ ഈ പറഞ്ഞ കുറെ സാധനം എന്റെ അവിടെ ഉണ്ടായിരുന്നു, അലമാരിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തില് എനിക്കെന്തോ ഒരു പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നി ഇത് ഇനിയും ഞാൻ വായിക്കില്ല എന്ന് പറഞ്ഞ എവിടെ കെട്ടിവെച്ചു. പക്ഷെ അത് ആരും എടുത്തു കൊടുത്തു.
ഈ പുസ്തകം ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു സങ്കടമായിരിക്കും.
അതെ, അത് ഞാനത് അലമാരിയുടെ സ്ഥലമൊന്നും ഒഴിവാക്കാം, കാരണം വായിക്ക് സമയമില്ല. അപ്പൊ അത് മാറ്റി വെച്ചേക്കാം, പിന്നീട് എപ്പോഴും എടുത്ത് വെക്കാൻ ഉടനെ വെച്ചതാണ്. പക്ഷെ പിന്നീട് എങ്ങോട്ട് പോയി എന്ന് എനിക്കറിയത്തില്ല, കാരണം പിന്നീട് എനിക്ക് ഒന്ന് കോളേജിലൊക്കെ എത്തിയ ശേഷം ആണെങ്കിൽ അന്വേഷിക്കും, അത് പോയി, ഞാൻ അറിഞ്ഞിട്ടില്ല.
എനിക്കൊക്കെ എന്റെ ഒരു പുസ്തകം ഒരാൾ കൊണ്ടുപോയിട്ട് തിരിച്ചുതരാം, അവങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ അന്നേരമുള്ള ഒരു വിഷമം ബുദ്ധിമുട്ടും ഭയങ്കരമാണ്.
കോളേജ് ലൈഫിൽ സെക്കൻഡ് ഹാൻഡ് ബുക്ക് സ്റ്റോറിലൊക്കെ കയറി ഇറങ്ങിയിട്ട് പകുതി ഇറങ്ങി ബുക്ക് കിട്ടും, അങ്ങനെ കുറെ പുസ്തകങ്ങൾ വായിച്ചു. പിന്നെ ചേരുന്നത് കഴിഞ്ഞാല് ജോലി കയറിയ സമയത്ത് ഇവിടെ ഒരു വലിയ ലൈബ്രറി ഉണ്ട്, പബ്ലിക് ലൈബ്രറി എന്നാണ് പേര്. ലൈബ്രറിയുടെ ഒരുപാട് വലിയ പറമ്പില്ല ലൈബ്രറി, ലൈബ്രറിക്കുള്ളില് വളരെ പഴയ പുസ്തകങ്ങളുണ്ട്. അവിടെ ചെന്നിട്ട് വീണ്ടും വായന തുടങ്ങാൻ വേണ്ടിട്ട് ഒരു അഡ്മിഷൻ എടുത്തു, തുടങ്ങി പുസ്തകം മേടിച്ചു തുടങ്ങി. ആ സമയത്ത് ഫിക്ഷൻ വിട്ടിട്ട് ഓട്ടോബയോഗ്രഫി ഉള്ള ഞങ്ങളാണ് വായിച്ചത്. അപ്പൊ അത് കൂടുതൽ വായിച്ചത് പഴയ പത്ര പ്രവർത്തകരുടെ ഓർമ്മക്കുറിപ്പുകൾ, പഴയ DGP പോലീസ്, ഞാൻ അവരുടെ ഈ തെളിയിക്കപ്പെടാത്ത കേസ് അവരുടെ ഓർമ്മകളൊക്കെയാണ് ഇൻട്രസ്റ്റ് ആയത്. ഒരുപാട് സംഭവങ്ങളുണ്ട്, പഴയ നമ്മുടെ നാടിന്റെ കഥകള്, നമ്മുടെ പഴയ നാട്ടിലെ അവസ്ഥ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങള്, ഭയങ്കര ഈ ട്രഷർ പോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പൊ അതിനകത്ത് എടുത്തു പറയേണ്ടത് നമ്മുടെ ജമ്മീൻ സിനിമ അറിയാലോ, ജമ്മീൻ സിനിമയുടെ തിരക്കഥകൃത്തും സംവിധായകമാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി. അദ്ദേഹത്തിന്റെ പഴയകാല അദ്ദേഹം ഒരു നാടക സംവിധായകനായിരുന്നു. അദ്ദേഹത്തിന്റെ നാടകങ്ങളെ കുറിച്ചുള്ള പഴയകാല ഓർമ്മകളൊക്കെ ഈ പറഞ്ഞ പത്രബോധത്തിന്റെ ഓർമ്മയിലുണ്ട്. അദ്ദേഹം വന്ന് ചെയ്ത കാര്യങ്ങൾ വായിക്കുമ്പോൾ എന്ത് രസമാണ്, ഇവിടെ നമ്മുടെ എന്റെ നാടിന്റെ തൊട്ടടുത്ത് വന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ
ഉണ്ടായിരുന്നു,
ഭയങ്കര രസമാണ്. നമുക്കറിയാവുന്ന സ്ഥലങ്ങളൊക്കെ എന്തോരം ചരിത്രമുള്ള സ്ഥലങ്ങളാണ് എന്നൊക്കെ അറിയുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം ഭയങ്കര വലുതാണ്. എന്നിട്ട് പിന്നെ ഞാൻ അവിടെയൊക്കെ പോയി നോക്കും, കാരണം അവിടെ ഒരു തെളിവും ഇല്ല, ഇങ്ങനെ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ മാറിപ്പോയി, ഒന്നുമില്ല, കെട്ടിടമോ എല്ലാം അതിന്റെയൊക്കെ രൂപമൊക്കെ മാറിയിരിക്കുന്നു. അപ്പൊ രസമാണ് നമുക്കറിയാത്ത നമ്മുടെ പഴയ ചരിത്രത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ ഒരു ഓർമ്മകളിൽ നിന്ന് ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാല് അനുഭവം.
ഇങ്ങനത്തെ ചരിത്ര പുസ്തകങ്ങളാണ് താല്പര്യം അതോ എല്ലാം വായിക്കുമോ?
എല്ലാം വായിക്കും. ആ കാലഘട്ടത്തിൽ ഓട്ടോബയോഗ്രഫിയിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ താല്പര്യം കാണിച്ചു. പക്ഷെ അതിനകത്തൊന്നും ചരിത്രം കിട്ടിയതാണ്, അയാളുടെ ഓർമ്മയിലുള്ള ചരിത്രം പറഞ്ഞു വന്നപ്പോൾ നമുക്കറിയാവുന്ന സ്ഥലങ്ങൾ അതിനകത്ത് ഇത്രയും സംഭവങ്ങളുണ്ടോ എന്നുള്ള രീതിയാണ്. ചരിത്ര പുസ്തകം തേടി പിടിച്ച് വായിച്ചിട്ടുണ്ട്.
പക്ഷെ
ഒരുപാട് പ്രഷേഴ്സ് ഉണ്ട്, നമ്മൾ അറിയാതെ പോകുന്ന നമുക്ക് ചുറ്റും ഒരുപാട് പ്രഷേഴ്സ്.
അങ്ങനെ വായിച്ചതില് ആരുടെ ഓട്ടോബയോഗ്രഫിയാണ് ഇങ്ങനെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നത്?
അദ്ദേഹത്തിന്റെ മനോരമയുടെ അവരുടെ മനോരമ ഫാമിലിയെ കുറിച്ച് മനോരമ പത്രത്തിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് തൊട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം മനസ്സ്
പറയുന്നുണ്ടായിരുന്നു.
അത് ഭയങ്കര ഒരു പുസ്തകമായിരുന്നു, കുറെ നാളിന്റെ ശരീരം ഒരുപാട് സമയം എടുത്ത് വായിച്ച
പുസ്തകം. ഞാൻ എനിക്കും ഇഷ്ടം കേട്ടോ ഓട്ടോബയോഗ്രഫീസ് വായിക്കാനായിട്ട്. ഞാൻ ഈ അടുത്ത വായിച്ച ഒരു ബുക്ക് മിഷേൽ ഒബാമയുടെ ദ ബിക്കമിങ് ആണ്. അത് ഞാൻ കേൾക്കുന്നവർക്കും എല്ലായിട്ടും റെക്കമെൻഡ് ചെയ്യാണ്. നല്ലൊരു പുസ്തകമാണ്, വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കാം.
ഞാൻ ഒബാമയുടെ പുതിയ ഓട്ടോബയോഗ്രഫി ഇന്നോ നാളെ കിട്ടും, ഓർഡർ ചെയ്തിട്ട്.
ഓ ആഹാ,
അപ്പൊ അതാണ് ഓട്ടോബയോഗ്രഫി. പിന്നെ വീണ്ടും വായന നിന്ന് പോയി, അതും ഞാൻ പറഞ്ഞത് ജോലി തിരക്കുന്ന പറഞ്ഞപ്പോ. പിന്നെ ലൈബ്രറി പോകാൻ, ലൈബ്രറിയുടെ മറ്റൊരു പ്രത്യേകത ലൈബ്രറിക്ക് ഉള്ളിലിരുന്ന് ഞാൻ വായിക്കാറില്ല. ലൈബ്രറിയുടെ ഞാൻ പറഞ്ഞല്ലോ പറമ്പ് വളരെ വലുതാണ്, അവിടെ ആൽമരങ്ങളുണ്ട്, മൂന്ന് നാല് ആൽമരങ്ങളുണ്ട്. അപ്പൊ ആൽമരങ്ങളുടെ ചുവട്ടിലെ ആൾക്കാർ ഇങ്ങനെ നിരന്നിരുന്ന
വായിക്കുന്നു,
അവരുടെ കൂടെ പോയിരുന്ന് വായിക്കും. അപ്പൊ ഇപ്പൊ കോവിഡ് ഒക്കെ വന്നപ്പോ എല്ലാവരും ചൂട്ടി, ഇപ്പോഴും തുറന്നിട്ടില്ല. അങ്ങനെ അത് പോയി, അങ്ങനെ വായന മുറിഞ്ഞു. ഇപ്പൊ പിന്നെ വായിച്ചു തുടങ്ങി, വീണ്ടും ലോക്ക്ഡൌൺ ടൈമിൽ വീണ്ടും വായിച്ചു തുടങ്ങി ഓൺലൈൻ പുസ്തകങ്ങൾ. ആദ്യം വായിച്ചു തുടങ്ങി ഫിക്ഷനാണ്, വീണ്ടും ഈ വട്ടം പോയത് ബെന്യാമിൻ മരണങ്ങളാണ് വായിച്ചത്. ബെന്യാമിന്റെ അത് നല്ലൊരു ഫിക്ഷനാണ്, മനസ്സിൽ നിന്ന്
പോകുന്നില്ലായിരുന്നു.
പിന്നെ എം ടിയുടെ വാരണാസി കുറിച്ച് വായിക്കാനുള്ള കാരണം വാരണാസി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. വാരണാസി എന്തെങ്കിലും പോകും, എന്തെങ്കിലും എന്ന് പറയുമ്പോൾ കുറെ കാലം കഴിഞ്ഞിട്ടായി വയസ്സാക്കി പോകും. വാരണാസി ഒരു തീർത്ഥയാത്ര പോലെ പോകണമെന്നുണ്ട്. അങ്ങനെ അങ്ങനെ കണ്ടപ്പോ ആ പേര് കണ്ട് തന്നെ ഓർത്ത് വായിച്ച പുസ്തകം
നന്നായിട്ടുണ്ടായിരുന്നു.
അങ്ങനെ പുസ്തകങ്ങൾ ഇനി വായിക്കാനുണ്ട്. സുസന്നയുടെ ഗ്രന്ഥപുര ഇപ്പോഴും ആഗ്രഹമുള്ള പുസ്തകമാണ്.
ഞാൻ കൊറേ കണ്ടിട്ടുണ്ട്, വായിക്കാൻ പറ്റിയിട്ടില്ല. ചേട്ടൻ എങ്ങനെയാണ്, പുസ്തകങ്ങൾ എടുത്ത് വായിക്കുന്നതാണോ അതോ ഇങ്ങനെ ഇ ബുക്ക് ആയിട്ട് വായിക്കുന്നതാണോ താല്പര്യം?
ഞാൻ എല്ലാം പരീക്ഷിച്ചിട്ടുണ്ട്. കാരണം തുടക്കകാലത്ത് ഞാൻ പുസ്തകങ്ങൾ വായിച്ചിരുന്നതാണ്. എനിക്ക് എപ്പോഴും എന്റെ ഇഷ്ടം പറയുന്നത് ആ പുസ്തകത്തിന് മണമൊക്കെ അടിച്ച് മണത്ത് നോക്കി മറച്ചു നോക്കി ആ വായിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. പക്ഷെ ചില സാഹചര്യങ്ങൾ മാറിയപ്പോ PDF വന്നു, ഇ ബുക്ക് വന്നു, ഓഡിയോ ബുക്ക് വന്നു, എല്ലാം ട്രൈ ചെയ്തു. പക്ഷെ എനിക്ക് ഇപ്പോഴും പുസ്തകം തന്നെയാണ് ഏറ്റവും അൾട്ടിമേറ്റ്ലി ഇഷ്ടം.
പുസ്തകം അങ്ങനെ വായിച്ചു വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം എനിക്കാണെങ്കിലും ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മണത്ത് നോക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അതെ, എങ്ങനെയൊക്കെ നോക്കിയിട്ടും കുറച്ചുകൂടെ കംഫർട്ടബിളാണ് ഓഡിയോ ബുക്ക് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോ ഓഡിയോ ബുക്കിന് ഞാൻ അടുത്ത് ഒരു ഇന്റർനാഷണൽ ബുക്ക് വായിച്ചു. DC ഒരു DC ഫാനാണ് കേട്ടോ. DC ഒരു കോമിക് പുസ്തകമാണ്, അതിന്റെ ഒരു ഓഡിയോ ഡ്രാമ ആയിട്ട് വന്നു. ആമസോൺ പ്രൈം, ആമസോൺ ആണ് ആമസോണിന്റെ ഓഡിയബിൾ.
സോ
അതെടുത്ത് വായിച്ചു, അത് ഓഡി കേട്ടു. അത് 6-8 മണിക്കൂർ പറ്റുമായിരുന്നു. അപ്പൊ അത് ഒരു ദിവസം 1.5-2 മണിക്കൂർ വെച്ചു ലോക്ക്ഡൌൺ ടൈമിൽ. നല്ല അനുഭവമായിരുന്നു. പക്ഷെ എന്താണ് പുസ്തകം കിട്ടുന്നതിന്റെ ഒരു സുഖം ഇല്ല.
ശരിയാണ്, എനിക്ക് പക്ഷേ ഞാൻ ഓഡിയോ ഡ്രാമാസ് കേൾക്കാറുണ്ട്. ഓഡിയോ ബുക്ക് കേൾക്കുന്നതിനേക്കാളും ഞാൻ ഇച്ചിരി എൻജോയ് ചെയ്യുന്ന ഓഡിയോ ഡ്രാമാസ് ആണ്. നമുക്ക് ഇന്റർനെറ്റ് ആർക്കൈവില് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. ആണല്ലേ, ഓ ഞാൻ അഗത ക്രിസ്റ്റിയുടെ ഓഡിയോ ഡ്രാമാസ് കിടപ്പുണ്ട്. അതൊരു പോഡ്കാസ്റ്റ് ഫോർമാറ്റ് തന്നെ കിടപ്പുണ്ട്. വെറുതെ നമ്മൾ ഗൂഗിൾ പോഡ്കാസ്റ്റിൽ കയറി അഗത ക്രിസ്റ്റി ഓഡിയോ ഡ്രാമാസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. നല്ല ക്ലാരിറ്റിയിൽ, ഒത്തിരി പഴയതൊന്നും അല്ല, അതുകൊണ്ട് നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് അത് അവരുടെ ഏതാണ്ട് എല്ലാ പുസ്തകവും ഡ്രാമ രൂപത്തിൽ കിട്ടും. അങ്ങനെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്.
ഷെർലക് ഹോംസ് ഭയങ്കര ഫാനാണ്. ഷെർലക് ഹോംസിന്റെ ഇത്രയില്ലേ, അത് ഒട്ട് വായിച്ചു തുടങ്ങിയത് അതുകൊണ്ട് ഭയങ്കര ഫാനാണ്. പിന്നെ ഷെർലക് ഹോംസിന്റെ മിനി സീരീസ്, നോവൽസ് ഒക്കെ. ഷെർലക് ഹോംസിന്റെ BBC ആയിട്ട് ചെയ്തത്, BBC പ്രൊഡ്യൂസ് ചെയ്ത മിനി സീരീസ് ഉണ്ട്, അത് ഫുള്ള്
കണ്ടിട്ടുണ്ട്.
അപ്പോ അങ്ങനെ ഷെർലക് ഹോംസിന് വലിയ ഫാനാണ്. ജെയിംസ് ബോണ്ടിനോട് ഒട്ടും താല്പര്യമില്ലാത്ത
വ്യക്തിയായിരുന്നു.
ശരിക്കും ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്നത് ഷെർലക് ഹോംസ് ആണ്.
കാരണം
ജെയിംസ് ബോണ്ട് കൂടുതലും ഷോ ഓഫ് ഇതെല്ലാം ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഷെർലക് ഹോംസ് മീൻസ് ഒരു ഒരു സീക്രട്ട് കീപ്പർ.
ശരിക്കും ഒരു സൈക്കോളജിക്കൽ ബുക്ക് ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം ഷെർലക് ഹോംസിനെ.
ഷെർലക് ഹോംസ് വളരെ ഒരു ഒരു എക്സ്പേർട്ട് ആണ് സൈക്കോളജിക്കലി. പുള്ളി ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും നല്ല ഹെൽത്തി മൈൻഡ് എന്ന് പറയുന്നത്. ഷെർലക് ഹോംസ് അയാൾക്ക് അന്വേഷിക്കാൻ പറ്റാതെ അന്വേഷിക്കുമ്പോൾ ഉണ്ടാവുന്ന പസിൽസ് സ്വയം ചോദിച്ചാണ് ഫിക്സ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന കാര്യം ആദ്യത്തെ മെന്റലിസ്റ്റ് ചിലപ്പോ ഷെർലക് ഹോംസ് ആയിരിക്കാം. പിന്നെ ഏത് ജോണറാണ് ഇപ്പം പറഞ്ഞു ഓട്ടോബയോഗ്രഫീസ് ആണ് വായിച്ചത്, പിന്നെ ഇപ്പം ഫിക്ഷനിലേക്ക് കടന്നിട്ടുണ്ട്. പൊതുവെ ഇത്രയൊക്കെ വായിച്ചതിൽ വെച്ചിട്ട് ഏതാണ് ഒരു ഫേവറേറ്റ് ജോണർ, അതോ അങ്ങനെ ഇല്ലാന്നുണ്ടോ?
ഇല്ല, എനിക്ക് തോന്നുന്നു ഓരോ കാലഘട്ടത്തിൽ എനിക്ക് ടേസ്റ്റുകൾ മാറുന്നുകൊണ്ടായിരിക്കാം. പക്ഷെ ആദ്യത്തെ കാലഘട്ടത്തിൽ അമ്മ വാങ്ങിച്ച സമയത്ത് എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, വാങ്ങിക്കാൻ പുസ്തകം കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് രണ്ടാം ഘട്ടത്തിൽ വന്നപ്പോ രണ്ടാമത് ഞാൻ വായിച്ചു തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു ഓട്ടോമേറ്റിക്സിലോട്ട് ഓട്ടോമാറ്റിക് സ്വിച്ച് ചെയ്യുന്നുണ്ട്. എനിക്ക് പക്ഷെ പ്രത്യേകം തോന്നുന്നില്ല, കൊള്ളാം, എനിക്ക് അങ്ങനെ പ്രത്യേക ഒരു ടേസ്റ്റ് എനിക്ക് തോന്നുന്നില്ല. പുസ്തകം വായിക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ഗോൾ. ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം അന്ന് സ്മാർട്ട് ഫോൺസ് ഇല്ല, ഒരു ഘട്ടത്തിൽ നമുക്ക് ഒരു ഡിസ്റ്റർബൻസും ഇല്ല, ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പുസ്തകം തീർക്കും. പക്ഷെ ഇന്ന് നമ്മളൊന്ന് ഇരിക്കുമ്പോഴേക്കും 100 കൂട്ടം മെസ്സേജ്,
അതെ,
നമുക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല.
ശരിയാണ്,
ഒരു കോൺസെൻട്രേഷൻ കിട്ടാത്തതുകൊണ്ട് ഇപ്പൊ വായിക്കാൻ ഭയങ്കര പാടാണ്. നേരത്തെ ചോദിക്കുമ്പോ വായിക്കാൻ എളുപ്പമാണ്, ഇപ്പൊ വായിക്കാൻ പറ്റാതെ. അൾട്ടിമേറ്റ് ഗോളാണ് പുസ്തകം വായിച്ചു തീർക്കാനും.
അത് നടക്കാറുണ്ട് ഇപ്പം?
അതെ, നടക്കും എന്ന് ഉറപ്പുള്ള സമയത്ത് മാത്രമേ തുടങ്ങാറു. കാരണം ഞാൻ തുടങ്ങി കഴിഞ്ഞാൽ തീർക്കണമെന്ന് നിർബന്ധമാണ്. അതുകൊണ്ടാണ് നടക്കുമോ എന്ന് ഉറപ്പില്ലെങ്കിൽ തുടങ്ങത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ
പെൻഡിങ്. പുസ്തകം വായിച്ചതില് മൂവി ആക്കിയതില് ഏതെങ്കിലും ഒരെണ്ണം ഇഷ്ടപ്പെട്ടതുണ്ടോ?
ഒരു ഇൻസിഡന്റ് പറയാം, ഒരിക്കലും മറക്കാൻ പറ്റും. കാരണം ഞാൻ പുസ്തകം വായിച്ചു തുടങ്ങിയ സമയത്ത് വായിച്ച പുസ്തകമാണ് ബെൻഹർ. ബെൻഹർ വായിച്ചു, അതൊരു ക്ലാസിക്കലാണ്, ക്ലാസിക് വർക്കായിട്ട് അംഗീകരിക്കപ്പെട്ട ഒരു വർക്കാണ്, അറിയാലോ. അപ്പൊ ആ പുസ്തകത്തിന്റെ ആമുഖത്തില് ഇങ്ങനെ എഴുതിയിരുന്നു, ഇത് സിനിമയാക്കി മാറി, സിനിമയാക്കിയപ്പോ 7 ഓസ്കാർ വായിച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോ അന്ന് എനിക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് ചാനൽ എന്ന് പറയുന്ന HBO സ്റ്റാർ മൂവീസ് അത്ര ഉള്ളു. ഞാൻ ഒരു എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, ഞാൻ അന്ന് വളരെ വില്ലേജ് ഏരിയ ആയിരുന്നു. അപ്പൊ അന്ന് ഞങ്ങൾക്ക് അവിടെ ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് ടൗണിലേക്ക് വന്നപ്പോഴാണ് ഈ 2 ചാനലെങ്കിലും കിട്ടിയത്. അപ്പൊ ഇംഗ്ലീഷ് ചാനലിനോട് അന്ന് അറിയില്ല. പിന്നെ അന്നത്തെ കാലത്ത് മലയാള സിനിമ പോലും നമുക്ക് കാണണമെന്ന് ആഗ്രഹമുള്ള സിനിമകൾ നേരത്തെ നേരുന്ന ആൾക്കാരുണ്ടാകും, അറിയോ, ആ സിനിമ ടി വി വരണേ കാണണം, കാരണം വേറെ വഴിയില്ലല്ലോ. ആ സിനിമ എനിക്ക് വന്ന് കാണണമെങ്കിൽ നേരത്തെ ആ സിനിമ ഇന്ന ദിവസം ഒന്ന് വരണേ. അപ്പൊ ആ കാലത്ത് ഈ ഇത് ഞാൻ കണ്ടപ്പോ ഇതൊക്കെ ഏത് തരത്തിൽ കാണാൻ കാണുന്ന ഞാൻ ചോദിച്ചു. ഇത് സിനിമ ഒന്നും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നോവൽ വായിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് വെച്ചു പക്ഷെ സിനിമ കാണാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, കാരണം നടക്കത്തില്ല. ഈ HBO മൂവീസിന് അന്ന് 24 hours മൂവീസ് ഉണ്ട്, പക്ഷെ 24 hours നോക്കിയിരിക്കാൻ
പറ്റും.
അത് മാത്രമല്ല ഇത്രയും പഴയ സിനിമകളൊന്നും ആ കാലത്ത് വന്നിരുന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഞാൻ മനസ്സിൽ വരത്തില്ല. ഞാൻ കൊറേ കാലം കഴിഞ്ഞ് ഞാൻ ജോലി ഇരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 2016 ബെൻഹർ റീമേക്ക് ചെയ്തു ഹോളിവുഡില്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് വരുന്നുണ്ട്, ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ പോണം എന്ന് ഞാൻ ഓർമ്മിച്ചു. പക്ഷെ രാവിലെ എനിക്ക് കോളേജിൽ പോണം, കോളേജിൽ പോയി ക്ലാസ് എടുത്ത് ഹാഫ് ഡേ ലീവ് എടുത്തു. ഉച്ചക്ക് ഇറങ്ങി, ഉച്ചക്ക് ഇറങ്ങിയപ്പോ എന്റെ ഒരു സുഹൃത്തും കൂടി വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ കോളേജിൽ വണ്ടി എടുത്ത് നേരെ പോയിട്ട് ആ സുഹൃത്തിനെ പിക്ക് ചെയ്ത് നേരെ തിയേറ്ററിലേക്ക്. അപ്പൊ രസം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണല്ലോ, കൊറേ വർഷം മുമ്പ് വായിച്ചിരിക്കുക ആ പുസ്തകം, കോപ്പി ഒന്നും കഴിഞ്ഞില്ല. ഞാൻ പറ സ്കൂളിൽ പഠിച്ചപ്പോ വായിച്ച പുസ്തകമാണ്, അപ്പൊ കൊറേ ഓർമ്മയില്ല. അപ്പം ഓരോ സിനിമ സീ വരുമ്പോൾ ഞാൻ ഒത്തു നോക്കും, ഇങ്ങനെയായിരുന്നോ, ഇങ്ങനെയായിരുന്നോ, ഇങ്ങനെ നോക്കും. ഒരുപാട് മാറ്റം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇത് പുസ്തകത്തിൽ പറഞ്ഞ നടക്കുന്നല്ലോ, ഒരുപാട് മാറ്റമുണ്ട്, അത് എന്തൊക്കെയോ മാറ്റി വെച്ചിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പ്. എനിക്ക് അത് തൃപ്തിയായില്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി തിരിച്ച് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നിട്ട് രാത്രി ഈ പറഞ്ഞ സുഹൃത്തിനെ തിരിച്ചു വിളിക്കുന്നു. അവൻ ചെന്ന് വീട്ടിൽ ചെന്ന് അവന്റെ അച്ഛനും അമ്മയോടും പറഞ്ഞു, ഞങ്ങളെ സിനിമയ്ക്ക് പോയി, അതിന്റെ പടത്തിനായിരുന്നു പോയെ. അപ്പൊ അവളുടെ അച്ഛനമ്മയും പറഞ്ഞത് അവന്റെ അച്ഛനും അമ്മയും വിവാഹം കഴിച്ചിട്ട് ആദ്യം കാണാൻ പോയ സിനിമ ഈ ബെൻഹറാണ്. അത് ഞാൻ പറഞ്ഞ ഈ പുസ്തകത്തിൽ കിടക്കുന്ന 7 ഓസ്കാർ മേടിച്ച പഴയ ബെൻഹർ. അപ്പൊ അവര് അവര് ആയിട്ട് സംസാരിച്ചപ്പോ അവര് മനസ്സിലായി ഈ സിനിമ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. പഴയ സിനിമ 3 മണിക്കൂറായിരുന്നു, ഈ സിനിമ 1.5 മണിക്കൂർ. അങ്ങനെ അപ്പ എന്നോട് പറഞ്ഞ് ആ സിനിമയായിരുന്നു ശരിക്കും കാണേണ്ട ഒരു കാര്യം ചെയ്യാം, ഞാൻ അതിന്റെ പ്രിന്റ് എടുത്തിട്ട് വരാം നോക്കാം അപ്പൊ എടുക്കട്ടെ. അന്ന് വരെ എനിക്ക് സിനിമ അറിയാം, ആ സമയത്ത് ഇന്റർനെറ്റ് ഒന്നും ഫ്രീ അല്ല, നമുക്ക് ഇന്ന് ജിയോ പോലുള്ള സംവിധാനങ്ങളില്ല, ഇന്റർനെറ്റിൽ കൂടെ സിനിമ എടുക്കുക എന്നൊക്കെ പറയുന്ന ഓൾമോസ്റ്റ് അതൊക്കെ തരാം, എനിക്കറിയത്തില്ലായിരുന്നു ആ കാലത്ത് ഇതിനെ കുറിച്ചൊന്നും. പിന്നെ ഇന്ന് ഇന്നത്തെ ഓൺലൈൻ സ്ട്രീമിംഗ് ഒന്നും ഇല്ല, പക്ഷെ അവൻ രണ്ടു ദിവസം കൊണ്ട് എനിക്ക് ആ ഫ്രണ്ടും കൊണ്ട് വീട്ടിൽ വന്നു. അങ്ങനെ ആ സിനിമയിൽ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ആ നോവൽ ഫുൾ എനിക്ക് ഓർമ്മ വന്നു, കാരണം ആ നോവലിനകത്തുള്ള എല്ലാ ഓൾമോസ്റ്റ് 95% സാധനങ്ങളായിരുന്നു. ആ സിനിമ ഇപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഇന്ന് നമുക്ക് കാണണമെന്നുള്ളത്, ഒരു നിമിഷം കൊണ്ട് ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സിനിമ കാണാം. പക്ഷെ അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു അന്നത്തെ ഒരു ഒരു സാഹചര്യത്തിന്റെ, ഒരു സിനിമ കാണണമെങ്കിൽ നേരത്തെ അറിയാനുള്ള അവസ്ഥ
കാത്തുകാത്തിരുന്ന് കാണുന്നതിന്റെ ഒരു സുഖം ഒന്ന് വേറെ അല്ലേ.
അതെ, ചില സമയങ്ങളിൽ അത് ഭയങ്കര ദുഃഖമാവും, കാരണം കാത്തുകാത്തിരിക്കുമ്പോഴത്തേക്ക് സിനിമ വരുന്നുണ്ട് ഇന്ന് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്ന റെഡിയായിട്ടിരിക്കും, കറക്റ്റ് സമയത്ത് കറങ്ങും. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ചേട്ടാ പുറത്തു വീട്ടിൽ നിന്ന് പുറത്തു പോകും, വീട്ടിൽ എനിക്ക് സിനിമ കാണണം വീടുകൾ പോണ്ടാന്ന് പറയാൻ പറ്റും.
അതെ, ചിലപ്പോ വീട്ടിലേക്ക് ആരെങ്കിലും കയറി വരും,
അങ്ങനെ വരാറുണ്ട്. അപ്പൊ ടി വി വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല, അങ്ങനെ എത്രയോ സിനിമകൾ മെസ്സ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ ഇന്ന് ഇന്നത്തെ തലമുറയ്ക്ക് ഭയങ്കര വളരെ ഒരു വലിയൊരു ഭാഗ്യമാണ്, കാരണം ഏതെങ്കിലും കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി.
അതെ അതെ, അതുപോലെ ഞാനിങ്ങനെ കേട്ടൊരു കാര്യമാണ്, ഈ കോവിഡ് കാലത്ത്, കോവിഡ് വന്നത് ഈ കാലത്തായത് ഒത്തിരി നന്നായി, കുറച്ചു നാള് മുന്നേ ആയിരുന്നെങ്കിൽ ആളുകൾ പെട്ടുപോയല്ലേ, ഒന്നും ചെയ്യാനില്ല.
ശരിയാണ്, കാരണം ഇന്റർനെറ്റും മൊബൈലും ഒന്നും ഇല്ലാത്തൊരു കാലത്ത് പുറത്തു പോവാന്നുള്ളതാണ് അന്നത്തെ സന്തോഷം. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പാർക്ക്, ബീച്ച് ഇതൊക്കെ ഒരു കാലത്ത് ഭയങ്കര തിരക്കുള്ള സ്ഥലം, കാരണം അവിടെ ആരും എന്റർടൈൻമെന്റ്.
ചേട്ടൻ യൂട്യൂബിൽ നിന്നാണ് പോഡ്കാസ്റ്റിലേക്ക് വന്നതെന്ന് ആദ്യം പറഞ്ഞായിരുന്നു, എന്തായിരുന്നു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം?
യൂട്യൂബ് തുടങ്ങാനുള്ള സാഹചര്യം എന്റെ സുഹൃത്തുക്കളാണ്, കാരണം ഞാൻ എന്റെ സ്കൂൾ ലൈഫിനെ കുറിച്ച് ഒരു എപ്പിസോഡ് ഞാൻ
പറഞ്ഞിട്ടുണ്ട്.
എനിക്ക് വായനയോടൊപ്പം തന്നെ ടെക്നോളജി ഭയങ്കര ക്രേസ് ആണ്, ടെക്നോളജി ന്യൂസ്, ടെക്നോളജിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ താല്പര്യമാണ്. പക്ഷെ അന്ന് ഇന്നത്തെ കാണുന്ന നമുക്ക് റിവ്യൂസ് ഒന്നുമില്ല, കാരണം ഈ അന്നത്തെ ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ട് അന്ന് സ്വപ്നം കാണാൻ പറ്റത്തില്ല ഇന്ന് ഇന്നത്തെ ഈ ടെക്നോളജി നമ്മുടെ കയ്യിലെത്തുമോ, ആരും വിശ്വസിക്കത്തില്ല. ആന അന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു SMS അയക്കാം, ജസ്റ്റ് വാൾപേപ്പർ മാറ്റാം, ഫോൺ ചെയ്യാം,
അല്ലാതെ
ആ ഫോണിനകത്ത് ഒന്നും ചെയ്യാൻ
പറ്റത്തില്ല.
എനിക്ക് ഇതിനകത്ത് എന്റെ ഇതിന്റെ ഫ്യൂച്ചർ കണ്ടുവന്നൊന്നും എനിക്ക് ഞാൻ പറയത്തില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇതിന്റെ പുതിയ കണ്ടുപിടുത്തങ്ങൾ എന്താണ്, ഫോട്ടോ ടൈപ്പ് ആയിട്ട് എന്തൊക്കെ വരുന്നു, എല്ലാം ഒരു റൗണ്ട് അപ്പ് പോലെ, എല്ലാ വീക്കിലും റൗണ്ട് അപ്പ് പോലെ എന്തൊക്കെ ഡെവലപ്മെന്റ് വന്നു എന്നുള്ള ഇതൊക്കെ ഞാൻ എടുത്ത് വായിക്കാറുണ്ട്. ഗാജറ്റ് ഗുരു എന്ന് പറയുന്നൊരു പ്രോഗ്രാമും മറ്റും ഉണ്ടാകും, അതൊഴിച്ച് മറ്റൊരു പ്രോഗ്രാമും ഇല്ല, അത് ആഴ്ചയിൽ ശനിയാഴ്ച ആയിരുന്നു തോന്നുന്നു, ശനിയാഴ്ച രാത്രി, അതൊഴിച്ച് മറ്റൊരു ചാനലിലും ഇത്തരം ന്യൂസുകൾ വരത്തില്ല. അതും പിന്നീട് ഇന്റർനാഷണൽ മാഗസീൻസ് ഒക്കെ ഞാൻ ഇമെയിൽ വഴി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ എനിക്ക് മെയിൽ വരും എന്നാണ് ഈ ന്യൂസുകൾ അറിയാം. അപ്പം സ്കൂളിലൊക്കെ പോയിട്ട് ഞാൻ പറയും ഇങ്ങനത്തെ പുതിയ സാധനം വരാൻ പോകുന്നു, കുറെ ഫോട്ടോ ടൈപ്പ് വരുമല്ലോ, അത് ഞാൻ പറയുന്ന ഇടക്ക് വരാൻ പോകുന്ന ഫോട്ടോ ടൈപ്പ് ഞാൻ കണ്ടു. അപ്പൊ എന്നെ എന്നെ ആശ്രയിച്ചു തുടങ്ങിയ ആൾക്കാർ ഇത്ര ഇൻഫർമേഷൻസ് കിട്ടാൻ, അപ്പൊ സുഹൃത്തുക്കൾ എന്നെ കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ ഈ ചോദിക്കുക എന്താണ് പുതിയ വരാൻ പോകുന്നത് എന്താണ് അതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഈ മൊബൈൽ ഫോണും അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കാൻ നേരത്ത് എന്നോട് റിപ്പീറ്റ് ചോദിക്കും, അത് മേടിക്കണോ, എങ്ങനെയുണ്ട് നിന്റെ അഭിപ്രായം, അങ്ങനെ എനിക്ക് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു തുടങ്ങി, അങ്ങനെ സംസാരിച്ചു വന്നപ്പോഴാണ് ഈ അടുത്ത കാലത്ത് യൂട്യൂബേഴ്സ് ഒക്കെ വന്നത്. ആ സമയത്താണ് സുഹൃത്തുക്കൾ പറഞ്ഞ കൊറേ ആൾക്കാർ ഈ അടുത്തൊക്കെ മൊബൈൽ ഫോണിന്റെ കാര്യത്തിനൊക്കെ വിളിക്കും, ഏത് മൊബൈൽ ഫോണാണ് എടുക്കുന്നത്, നിന്റെ അഭിപ്രായം എന്താണ്. അങ്ങനെ വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇവരിങ്ങനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ പിന്നെ ഒരു ഒരു ചാനൽ പോലെ ഒരു യൂട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ, ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇവരത് കണ്ടിട്ട് പോയിക്കോളും, എനിക്ക് ബുദ്ധിമുട്ടിക്കും. പക്ഷെ അത് എന്റെ ആലോചനയിലിരുന്നു, ഞാൻ ചെയ്തു എന്നല്ല, ഇരുന്നു. അങ്ങനെയൊക്കെയാണ് ചില സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞത്. റിവ്യൂസിനകത്ത് ചിലപ്പോഴൊക്കെ ശരിയായ റിവ്യൂ ഒന്നും വരുന്നില്ല. നിനക്ക് എന്തുകൊണ്ട്? നിനക്ക് ഇതിനെ കുറിച്ച് അറിയാവുന്നില്ല, നിനക്ക് ഒരു ചാനൽ തുടങ്ങി കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ മനസ്സിന് ഇങ്ങനെ ചിന്ത കിടക്കുന്ന സമയത്താണ് ഇവര് വന്ന് ചോദിക്കാം.
കൃത്യമായിട്ട് ചോദിച്ചല്ലേ?
കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂ എന്ന് ചോദിച്ചു. അങ്ങനെ അവരുടെ സപ്പോർട്ടിലാണ് തുടങ്ങിയത്. പിന്നീട് ടെക്നോളജിയിൽ നിന്ന് ട്രാവലിലേക്ക് മാറി.
എന്താണ് യൂട്യൂബിന്റെ പേര്? കേൾക്കുന്നവർക്കാണെങ്കിലും ഒന്ന് കാണണമെങ്കിൽ.
ഇപ്പൊ ചാനൽ നല്ലതില്ല.
ആണോ?
ഞാനത് ലോക്ക്ഡൗൺ സമയത്ത് വന്നപ്പോൾ ട്രാവൽ ബ്ലോഗ് ചെയ്യാൻ പറ്റാതെ വരികയും കുറെ നല്ല ചുമ്മാ കടന്നു. അങ്ങനെ സമയത്ത് ചാനലിൽ ഞാൻ മറ്റൊരു ഒരു ഫോം വന്നിട്ട് ചോദിച്ചു. അപ്പൊ അവരുടെ പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്യുകയും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്റെ അതിന്റെ ചാനലിന് സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ലീസിലുണ്ട്. അപ്പൊ ഇപ്പൊ അവരാണ് അതിന്റെ മാനേജ് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നവരാണ്. അപ്പൊ എന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി. എനിക്ക് ഒരു ഘട്ടത്തിൽ ഇവര് വന്നപ്പോ ഞാൻ കൊടുക്കാനുള്ളതാണെന്ന് വെച്ചാല് എനിക്ക് തോന്നി എനിക്ക് തിരിഞ്ഞ് യൂട്യൂബിലോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നി. കാരണം ബോഡ്കാസ്റ്റ് അത്ര ഇഷ്ടം എനിക്ക് തോന്നുന്നു. കുറെ കൂടി എനിക്ക് കംഫർട്ടബിൾ ഇവിടെയാണ്. കാരണം എനിക്ക് യൂട്യൂബിൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിനെ കാട്ടി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. കാരണം എനിക്ക് യൂട്യൂബിൽ എനിക്ക് കറക്റ്റ് വിഷ്വൽസ് കാണിക്കണം. അപ്പൊ വിഷ്വൽ കാണിച്ച് വിഷ്വൽ തീരുന്നതിന് മുമ്പ് എനിക്കത് വൈറ്റപ്പ് ചെയ്യണം. ഞാൻ എന്താണ് പറയേണ്ടത്? ഇവിടെ എനിക്കത് വേണ്ട. എനിക്ക് എനിക്ക് നിങ്ങളോട് എങ്ങനെ സംസാരിക്കണം, എനിക്ക് തെറ്റാവുന്ന രീതിയിൽ സംസാരിക്കേണ്ടത്.
അപ്പൊ ഇനിയിപ്പം പോഡ്കാസ്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് അല്ലേ? ലോക്ക്ഡൗൺ ഒക്കെ മാറി എന്തായാലും, പക്ഷെ എന്തായാലും കോവിഡിന്റെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ട്. ഇതെല്ലാം ഒന്ന് മാറി കഴിയുമ്പോൾ വീണ്ടും ഒരു ട്രാവൽ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ?
സത്യം പറഞ്ഞാൽ ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇത്രയും നാളായിട്ട്, കാരണം ഇത്രയും നാളായിട്ട് ട്രാവൽ ചെയ്യാൻ ഞാൻ ഇരുന്നിട്ടില്ല ശരിക്കും. കാരണം ഒരു യാത്ര പോലും ചെയ്യാൻ പറ്റാതെ, കാരണം ചെറിയ യാത്രകളൊന്നും കൊണ്ട് എന്നെ തൃപ്തി പെടുത്താൻ പറ്റുന്നില്ല. ഞാൻ അത്യാവശ്യം ചെറിയ യാത്രകളൊക്കെ തുടങ്ങാൻ, ഞാൻ പഴയ ഒരു നിയന്ത്രണം ഇല്ലല്ലോ. ചെറിയ യാത്രകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നെ തൃപ്തിപ്പെടുത്തുന്ന ഒരു യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അത് ചെയ്യണം.
ഡെസ്റ്റിനേഷൻ ഉണ്ടോ? ഡ്രീം ഡെസ്റ്റിനേഷൻ അങ്ങനെ പോകാൻ പറ്റുവാണെങ്കിൽ?
ഡ്രീം ഡെസ്റ്റിനേഷൻ കാശി ഞാൻ പറഞ്ഞല്ലോ. അവിടെ എന്തെങ്കിലും പോകും, കാശി പോകും.
അത് പ്രായമൊക്കെ ആയിട്ട് പോകുന്നതിനെ പറ്റി അല്ല, അതെല്ലാം ഇപ്പൊ പോകാനായിട്ട്.
ഇപ്പൊ പോകാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഒരു ഒരു പകുതിക്ക് വഴി പകുതി വഴിക്ക് നിർത്തിയ ജീവനുണ്ട്. അത് ഒരു വല്ലാത്ത ജേണി. അത് വളരെ വിശാലമായിട്ട് പറയേണ്ട ഒരു കഥയാണ്. ചുരുക്കി തൽക്കാലം ചുരുക്കി പറയാം. 2019 ഫെബ്രുവരി ആണെന്ന് തോന്നുന്നു. അപ്പം ഇത് ഫെബ്രുവരിയാണ്. അപ്പൊ ഏകദേശം 2 വർഷമായി. 20 വിദേശ ബ്ലോഗേഴ്സ് വന്നിരുന്നു. വിദേശത്തെ ട്രാവൽ ബ്ലോഗ് വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ക്ഷണപ്രകാരമാണ് അവർ വന്നത്. അപ്പൊ കേരള ടൂറിസത്തിന്റെ പ്രമോഷന്റെ ഭാഗമായിട്ടാണ് അവർ വന്നത്. അവര് നമ്മുടെ ഗവൺമെന്റ് സെർവേ തന്നെ നമ്മുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കേരളത്തിന്റെ ഫുള്ള് കൊണ്ടുപോയി താമസിച്ച് അവര് കൊണ്ട് ബ്ലോഗ് ചെയ്യിച്ചു. അപ്പൊ അതിന്റെ ഫസ്റ്റ് ഡേ അതിന്റെ മീറ്റിന് വേണ്ടിയിട്ട് കൊച്ചിയിലാണ് മീറ്റ് നടത്തിയത്. അപ്പം ടൂറിസം സെക്രട്ടറി ആണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ ടൂറിസത്തിന് എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരോടും ഉണ്ട്. അപ്പൊ കേരളത്തിലുള്ള ട്രാവൽ ബ്ലോഗേഴ്സിന് പ്രത്യേക ക്ഷണം ഉണ്ടായിരുന്നു. അപ്പം ആ കൂട്ടത്തെ എന്നെ ക്ഷണിച്ചിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് എറണാകുളം പോയി. എറണാകുളത്ത് മീറ്റിന് വേണ്ടി പോകുന്നതുകൊണ്ട് ഏതായാലും മീറ്റിന് വേണ്ടി പോകുന്നു. അപ്പൊ പിന്നെ എറണാകുളത്തെ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ കവർ ചെയ്യാം എന്ന് കരുതി ഒരു 3 ദിവസം താമസിക്കാൻ വേണ്ടി സെറ്റപ്പിലാണ് പോയത്. പക്ഷെ ആ യാത്ര പൂർത്തിയാക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ എറണാകുളത്ത് ഞാൻ ചെന്നു, ബ്ലോഗ് മീറ്റ് പങ്കെടുത്തു, അതിന്റെയൊക്കെ കവർ ചെയ്തു, അതിന്റെയൊക്കെ വീഡിയോ ഇട്ടു. പക്ഷെ അവിടെ നിന്ന് ഞാൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റി. അത് വിശദമായിട്ട് ഞാൻ എപ്പോഴും പറയാം. അപ്പൊ അത് ഇപ്പോഴും ബാക്കിയുടെയൊക്കെയാണ്. ഞാൻ അവിടെ ഞാൻ തിരിച്ചു വരാം, ആ യാത്ര അവിടെ നിന്ന് തുടരാം എന്ന് അവിടെ വാക്കു കൊടുത്തിട്ട് തിരിച്ചു പോകുന്നതാണ്. പക്ഷെ പിന്നീട് എറണാകുളം പോയിട്ടുണ്ടെങ്കിലും ആ യാത്ര അവിടെ നിൽക്കുക, അത് പിന്നീട് തുടരാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതൊന്ന് പൂർത്തിയാക്കും.
ഇന്ത്യക്ക് പുറത്തേക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ?
ലോസ് ആഞ്ചലസ്. നമ്മുടെ ബി പോസിറ്റീവിന്റെ ലിസ്ണേഴ്സിൽ 100% യു എസിലെ മലയാളികളാണ്. അപ്പം പക്ഷെ യു എസിലെ മലയാളികളാണെങ്കിലും അവർ ഈസ്റ്റേൺ സൈഡിലാണ്, ശരിക്ക് യു എസിലെ ന്യൂയോർക്ക് വാഷിങ്ടൺ ആ ഭാഗത്തൊക്കെ ആൾക്കാരാണ് കൂടുതലായി കേൾക്കുന്നത്. അവിടെ നിന്നാണ് ആദ്യത്തെ റിവ്യൂസും വന്നത്, നമുക്ക് ഫീഡ്ബാക്ക് കിട്ടിയത് അവിടെ നിന്നാണ്. അപ്പൊ പിന്നെ അവരും ഒരു കേരളം കഴിഞ്ഞാൽ, ഇന്ത്യ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ലിസണേഴ്സ് അവിടെ നിന്നാണ്. വെസ്റ്റേൺ സൈഡാണ് എന്റെ ആഗ്രഹങ്ങള്. ഒരു ഒരു എന്താ പറയാ, ഒരു ചേർച്ച ഇല്ലാത്ത പോലെ ഞാൻ വെസ്റ്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുമ്പോൾ അവിടുത്തെ ഈസ്റ്റിലുള്ള ആൾക്കാരാണ് നമ്മളെ സ്നേഹിക്കുന്നത് എന്നുള്ളൊരു.
അപ്പൊ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പോയല്ലേ. ഞാൻ ചേട്ടന്റെ പോഡ്കാസ്റ്റ് ചെയ്യുന്ന ശ്രദ്ധിച്ചപ്പം ഇപ്പം 21 എപ്പിസോഡ്സ് ആണെന്ന് തോന്നുന്നു അല്ലേ. ഏതാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്?
എല്ലാ ഫേവറേറ്റ് ആണ്, എല്ലാം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന. പക്ഷെ ഒരു കാര്യം പറയാം, എന്റെ ആദ്യ കാലത്തെ എപ്പിസോഡുകളൊക്കെ ഒരുവിധം തട്ടിക്കൂട്ട എപ്പിസോഡൊക്കെ, കാരണം എനിക്കറിയില്ല ചെയ്യാൻ. പിന്നെ എന്റെ സന്തോഷത്തിനോട് ചെയ്തോണ്ടിരുന്നതാണ്, കാരണം ഇത് എത്ര പേര് കേൾക്കുന്നു എന്നുള്ളതൊന്നും ഞാൻ കണക്ക് കൂട്ടിട്ടേയില്ല. പക്ഷെ എന്റെ കവിതകൾ എന്ന് പറഞ്ഞ എപ്പിസോഡ് വലിയ രീതിയിൽ ഫേമസ് ആയി. ആ ഒരു എപ്പിസോഡാണെങ്കിൽ പോസിറ്റീവ് എന്ന ഒരു പോഡ്കാസ്റ്റ് ശരിക്കും ഇന്ന് കാണുന്ന അവസരമൊക്കെ എത്താനുള്ളതാണ്. ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പൊ അത് ആ ഒരു എപ്പിസോഡാണ് ഇന്നത്തെ ഒരു അവസരം ബി പോസിറ്റീവ് എത്തി. അതിനുശേഷം ഓരോ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് തോന്നി ഇമ്പ്രൂവ് ചെയ്തോണ്ടേയിരിക്കുന്നു. അതിനുശേഷം എല്ലാ ചെയ്ത എല്ലാ എപ്പിസോഡും ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ എടുത്തു പറയാനാണെങ്കിൽ എന്റെ അമ്മയെ കുറിച്ച് ഒരു എപ്പിസോഡ്
ആദ്യ സമയത്തൊക്കെ അനിയത്തിയുടെ ശബ്ദം ഉണ്ടായിരുന്നു അല്ലേ.
അത് യൂട്യൂബിന് വേണ്ടി ചെയ്തത്, യൂട്യൂബിനകത്ത് ഈ ടെക്നോളജി റിവ്യൂടെ ഭാഗമായിട്ട് ചൈനീസ് ബാഡ്സ് കുറിച്ചൊക്കെ, ചൈനീസ് കുറച്ച് ആപ്പുകൾ നമ്മൾ ഉപയോഗിച്ചായിരുന്നു ഏറ്റവും ഫസ്റ്റ് ആയിട്ട്, അതിനെ കുറിച്ചൊരു ഒരു വർക്ക് ചെയ്തു. അതിന്റെ സ്ക്രിപ്റ്റ് ഞാനാണ് പ്രസന്റേഷൻ നമ്മൾ ചെയ്തത്. അപ്പോ അതിന്റെ ഒരു ഓഡിയോ വെർഷൻ ആദ്യകാലത്ത് ഇതിനകത്ത് ഇട്ടതാണ്, അതവിടെ കിടക്കുന്നത്.
അനിയതിക്ക് താല്പര്യമുണ്ട് ചെയ്യാനായിട്ട്?
നമുക്ക് എല്ലാത്തിനും താല്പര്യമുണ്ട്, പക്ഷെ തിരക്കാണ്, സമയമില്ല.
അപ്പൊ ചേട്ടാ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ.
പിന്നെ തീർച്ചയായും
എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?
എനിക്ക് ചോദിക്കാൻ ഉണ്ടോന്ന് വെച്ചാൽ എനിക്ക് ആൾക്കാർ ചോദിക്കാൻ ചോദിക്കാവുന്ന ഫേവറേറ്റ് എപ്പിസോഡ് ഏതായിരിക്കും?
എന്റെ ഫേവറേറ്റ് എപ്പിസോഡ്സ് ഞാൻ ചെയ്തതല്ലേ, ഞാൻ ചെയ്തതിൽ ഈ കഴിഞ്ഞ എപ്പിസോഡ് എനിക്കൊരു വൺ ഓഫ് ദി ഫേവറേറ്റ് ആണ്. കാരണം അത് ഇത്ര മെനക്കെട്ട് ചെയ്ത ഒരു എപ്പിസോഡായിരുന്നു. കാരണം നമ്മൾ നമ്മുടെ ഒരു സ്റ്റോറി പറയുമ്പം എളുപ്പമാണെന്ന് തോന്നുന്നു, പക്ഷെ വേറൊരാളുടെ അയാളുടെ കഥ നമ്മളോട് പറയുമ്പോൾ അത് അതേ ഇന്റൻസിറ്റിയിൽ അതിനോട് ഫുൾ ജസ്റ്റിഫിക്കേഷൻ നടത്തി നമ്മളത് പ്രസന്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം എത്രത്തോളം എനിക്കത് പറ്റിയെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് എനിക്ക് അതിനോടൊരു താല്പര്യമുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇത്രയും നാളിട്ട എപ്പിസോഡ്സിൽ അത്യാവശ്യം പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിയതും ആ ഒരു എപ്പിസോഡാണെന്ന്
തോന്നുന്നു.
അതെ അതെ, ലോങ്സ്റ്റ് ആണ്. പിന്നെ അതുപോലെ ഇഷ്ടമുള്ളൊരു മറ്റൊരു എപ്പിസോഡ് അതിന് മുമ്പത്തെ ഒരു എപ്പിസോഡുണ്ട്, ദ സീക്രട്ട് ഫോർ സക്സസ് എന്ന് പറഞ്ഞിട്ട്. അത് അധികം ആരും ഡിസ്കസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല മലയാളത്തിൽ. ദ സീക്രട്ട് എന്ന് പറഞ്ഞ പുസ്തകത്തിനെ പറ്റിയുള്ളൊരു റിവ്യൂ കൂടെയാണത്. ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയാണ് അത് സംസാരിക്കുന്നത്. ഞാൻ ഒത്തിരി ഇംഗ്ലീഷ് പോഡ്കാസ്റ്റിൽ ഒത്തിരി അത് കേട്ടിട്ടുണ്ട്, പക്ഷെ മലയാളത്തിൽ അങ്ങനെ അധികം ആരും അതിനെപ്പറ്റി സംസാരിച്ച് കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ഡിസ്കഷൻ വരണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ചെയ്തതായിരുന്നു. അപ്പം ഇത് രണ്ടുമാണ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത്.
എന്റെ പോഡ്കാസ്റ്റിൽ ഇഷ്ടപ്പെട്ട എപ്പിസോഡ്
എനിക്ക് പാലക്കാടിന്റെ എപ്പിസോഡ് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം ഞാൻ പാലക്കാട് പോയിട്ടില്ല, അപ്പം ചേട്ടൻ അത് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ കണ്ടതുപോലെ അത്രയും ക്ലിയർ ആയിട്ട് എന്റെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു. പോയിട്ടില്ലെങ്കിലും അതിനെ ആ ഒരു സ്ഥലത്തെ പറ്റി കൂടുതൽ ചെന്ന് അറിയുന്ന അതേപോലെ ഒരു ഫീല് തന്നെയായിരുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോ.
ഇഷ്ടപ്പെട്ട എപ്പിസോഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് എപ്പിസോഡ് ഓഫ് ലൈഫിനെ കുറിച്ചുള്ള എപ്പിസോഡ്. പിന്നെ ചിലപ്പോ ഒരു പുതിയ പോഡ്കാസ്റ്റ് കൂട്ടിക്കൊള്ളും.
ഓ ആഹാ,
ഓൾറെഡി ഞാൻ പറഞ്ഞു ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. യാത്രകളുള്ള ഒരു ഒരു 50% മാത്രമേ ലിമിറ്റ് ചെയ്തിട്ടുള്ളൂ യൂട്യൂബിന് വേണ്ടി, അല്ലാതെ ഞാൻ പേഴ്സണൽ കുറെ യാത്രകൾ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ ചെയ്യുമ്പോഴും നമ്മൾ പറയാത്ത കുറേ കാര്യങ്ങൾ,
അതായത്
യൂട്യൂബിന് ആവശ്യമില്ല, കാരണം വിഷ്വൽ കാണിക്കുന്നു, നമ്മൾ ആ കാര്യങ്ങൾ പറയുന്നു പോകുന്നു. പക്ഷേ നമുക്ക് അതിനകത്ത് ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്. ചിലപ്പോൾ നമുക്കവിടെ ആ യാത്രയെ പറ്റി അവസരങ്ങൾ, നമുക്ക് ആ യാത്ര കിട്ടിയ അനുഭവങ്ങൾ, ഫ്രണ്ട്സ്, ഓർമ്മകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്ന ഒരു പോഡ്കാസ്റ്റ് തുടങ്ങി ആലോ എന്ന് ആലോചിച്ചു. ആലോചനയാണ്
എക്സ്ക്ലൂസീവ്. അപ്പൊ ബ്ലൂബെറി ബ്ലോഗിന് തന്നെ കിട്ടി എക്സ്ക്ലൂസീവ്.
അതെ, അപ്പോ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നു ഇത് സെഗ്മെന്റ് ആയിട്ട് തുടങ്ങിയ പോരെന്ന് ചോദിക്കാം, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അത് ചെയ്യണമെങ്കിൽ അതിനു വേണ്ടി ട്രാവൽ ലവേഴ്സിന് വേണ്ടിട്ട് മാത്രം, അതിനുവേണ്ടി മാത്രം സംസാരിക്കാൻ പറ്റുന്ന ഈ ഞാൻ നടത്തിയിട്ടുള്ള യാത്ര, യൂട്യൂബിന് വേണ്ടി നടത്തിയതും അല്ല നടത്തിയിട്ടുള്ള യാത്രകളുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അൺടോൾഡ് സ്റ്റോറീസ് ഉൾപ്പെടെ പറയാൻ കഴിയുന്ന ഒരു എപ്പിസോഡ്.
അത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അങ്ങനെ ഒരു ഒരു പോഡ്കാസ്റ്റ് ഇതുവരെ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ?
അതെ, എല്ലാ രീതിയിലും ഒരു കംപ്ലീറ്റ് ട്രാവൽ ലോഗ് ഒരു പോഡ്കാസ്റ്റ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്.
യാത്ര ചെയ്യാത്തവർക്കും കേട്ടുകൊണ്ട് യാത്ര ചെയ്യാം അല്ലേ?
അതെ.
അപ്പൊ ചേട്ടാ ഒത്തിരി 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 സന്തോഷം ബ്ലൂബെറി ബ്ലോഗില് വന്നതില്, എല്ലാവരോടും സംസാരിച്ചതില്. ചേട്ടൻ എന്തെങ്കിലും അവസാനമായിട്ട് പറയുന്നുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു ഈ എക്സ്പീരിയൻസ്?
എക്സ്പീരിയൻസ് നൈസ് ആയിരുന്നു. കാരണം നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പോഴും നമ്മൾ ഇപ്പൊ നമ്മൾ ഇപ്പോ പറയാം നമ്മളിപ്പൊ എപ്പിസോഡുകളിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ കട്ടി കുറെ നേരമായാലും നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആൾക്കാർക്ക് ബോറടിക്കുകയും ഒരു പോകുന്നത്
നമുക്കുണ്ടാവും.
ഇപ്പൊ ഒരാളെപ്പുറത്തുണ്ടല്ലോ ചോദിക്കും. അപ്പൊ ഞാൻ ചോദിക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ ഞാൻ റിലീവ് ചെയ്തിരുന്നു, ഒരുപാട് കാര്യങ്ങൾ. ഞാനിപ്പോ എന്റെ എപ്പിസോഡിൽ പറഞ്ഞാത്ത കാര്യങ്ങൾ വരെ
പറഞ്ഞിട്ടുണ്ടാവും.
നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
താങ്ക് യു ചേട്ടാ.
എന്റെ ഗസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന ആദ്യത്തെ ഗസ്റ്റ് ആണെന്ന് തോന്നുന്നു.
അതെ, എന്റെ ആദ്യത്തെ കൊളാബ് ആണ്, എന്റെ ആദ്യത്തെ ഗസ്റ്റ് ആണ്. ഒത്തിരി സ്പെഷ്യാലിറ്റി ഉള്ള ഒരു എപ്പിസോഡാണത്.
അപ്പൊ ഈ ഗസ്റ്റിനെ കുറിച്ച് എന്താണ് തോന്നിയത്, അഭിപ്രായം?
എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ ചിന്തിക്കുന്ന പോലെയൊക്കെ അല്ലെങ്കിൽ എൻ്റെ ഒരു ക്യാരക്ടറായിട്ടൊക്കെ ചേർന്ന് പോകുന്ന ഒരു വ്യക്തിയെ കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഈ പോഡ്കാസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായതിന് ശേഷം എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ് എന്നെ പോലെ ചിന്തിക്കുന്ന കുറെ ആളുകളെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതിലൊരു അഡീഷനും കൂടെയാണ് ചേട്ടൻ.
ബി പോസിറ്റീവ് പോഡ്കാസ്റ്റിന്റെ ഹോസ്റ്റായ വിവേകേട്ടനുമായുള്ള സംഭാഷണമാണ് നിങ്ങൾ ഇത്രയും നേരം കേട്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യലായുള്ള ഒരു എപ്പിസോഡാണ് ഇപ്പോൾ കഴിഞ്ഞത്. കാരണം ആദ്യമായിട്ടാണ് നമ്മുടെ പോഡ്കാസ്റ്റിൽ ഒരു ഗസ്റ്റ് വരുന്നത്. ഞാൻ സത്യത്തിൽ ഇപ്പോഴും അതിൻ്റെ ഒരു ത്രില്ലാണ്. ബി പോസിറ്റീവ് പോഡ്കാസ്റ്റ് കേൾക്കാത്തവരായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സെർച്ച് ചെയ്ത് കേൾക്കുക, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കോണ്ടന്റ് ആണ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുക. ഇന്നത്തെ എപ്പിസോഡിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. എവിടെയാണോ പോഡ്കാസ്റ്റ് കേൾക്കുന്നത് അവിടെ എന്നെ ഫോളോ ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും ഒട്ടും മറക്കരുത്. എന്നോട് നേരിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ടും സംസാരിക്കാനായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആങ്കർ FM-ന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു വോയിസ് മെസ്സേജായിട്ട് ഡയറക്റ്റ് എനിക്ക് അയക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ബ്ലൂബെറി ബ്ലോഗ് എന്ന പേരിൽ ഒരു FB പേജും ഇൻസ്റ്റഗ്രാം പേജും ഉണ്ട്. അപ്ഡേറ്റ്സ് അറിയാനായിട്ട് അവിടെയും എന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക്കായിട്ട് ഞാൻ വരുന്നതായിരിക്കും. Until then, this is ബ്ലൂബെറി ബ്ലോഗ് സൈനിങ് ഔട്ട്. സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ പ്രൊഡക്റ്റീവ്.